ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യാവേളയിൽ കർത്താവിൻ്റെ സന്നിധി വരുവാൻ്റെ അവസരം കൊണ്ട് ദൈവം നൽകി തോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രധാന വിഷയം പ്രതിഫലം എന്ന വിഷയമാണ്. അതിന്ന് അങ്ങ് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. പ്രതിഫലം ആര് തരും? പ്രതിഫലം ആർക്ക്? പ്രതിഫലം എന്തല്ല? അപ്പോൾ പ്രതിഫലം ആര് തരുമെന്നുള്ള വിഷയമാണ് ഒടുവിൽ നമ്മുടെ എഴുതിയെടുത്ത ക്ലാസിൻ്റെ ആ നോട്ട്സിൽ എന്താ രണ്ടു മൂന്ന് വാക്യം വായിച്ചു ഒടുവിലെടുത്ത ക്ലാസിൻ്റെ നോട്ട് എഴുതിയിട്ടുള്ളവർ അതാ ഒടുവിലെടുത്തത്. ആര് തരും എന്നുള്ളതിന് റഫറൻസ് ഒന്ന് വായിച്ചാൽ മതി. ലാസ്റ്റ് ഒടുവിൽ തരും. ആ മൂന്ന് കാര്യങ്ങൾ തെളിയിച്ചു. ആ ശരി, മൂന്ന് വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ദൃഷ്ടാന്തങ്ങൾ എടുത്തതാണ് അവിടെ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇടത്തുള്ളവരോട് വരത്തുള്ളവരോട് അത് 24 വാക്യം എടുത്തപ്പോൾ 10 താലന്ത്, വേറൊരു ഭാഗത്ത് 10 റാത്തൽ. അപ്പോൾ ഈ റാത്തല് ലഭിച്ചവരും താലന്ത് ലഭിച്ചവരും മാത്രമല്ല വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തവരും ബാധിച്ചവർക്ക് വെള്ളം കൊടുത്തവരും രോഗികളെ പോയി കണ്ടവരും പിന്നെ വിശന്നവർക്ക് ആഹാരം കൊടുത്തവരും അപ്പോൾ ഇടത്തുള്ളവരോട് വലത്തുള്ളവരെ ന്യായം വിധിക്കുന്ന ന്യായവിധി രംഗങ്ങളിൽ അവിടെ പ്രവൃത്തികൾക്ക് അനുസരണമായി വിധി. രണ്ടു കൂട്ടർ മാർഗം ചെയ്യുന്നുണ്ട് കർത്താവ് നിന്നെ അങ്ങനെ കണ്ടില്ലെന്ന്. പക്ഷേ ഈ ചെറിയവരൊരുത്തിന് ഇതെല്ലാം എനിക്ക് ചെയ്തു എന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്യുകയും നന്മ ചെയ്തവരെ അത് പ്രതിഫലത്തിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട് വരികയും ലോകസ്ഥാനം ഒരുക്കിയിരിക്കുന്ന നന്മ സഹസ്രാത്ത് നന്മയിലേക്ക് ജാതികളെ പ്രവേശിപ്പിക്കുന്നതാണ്. അത് സഭയുടെ വിഷയം അല്ലെന്ന് തറപ്പിച്ച് പഠിച്ചിരിക്കണം. എന്തുകൊണ്ട്? നിങ്ങൾ വിഷയങ്ങളിൽ നമുക്ക് കിട്ടാൻ പോകുന്നതെന്നൊന്നും ആരും കയറി അടിച്ചു വിട്ടുകളയും. എത്രയോ സഭായോഗങ്ങളിലും മാസികങ്ങളിലും ഞാൻ സാക്ഷി കേട്ടിട്ടുണ്ട്. എന്റെ വിചാരം അനുഗ്രഹിക്കപ്പെട്ടിരുകയും വരുവീൻ ദേവസ്ഥാനം ഒരുക്കി വെച്ചിട്ട് വന്ന് വാങ്ങിച്ചോളിയും. അത് ഏതാണ്ട് സഭയ്ക്ക് കൊടുക്കുന്ന ലക്ഷണത്തിലാണ് എല്ലാവരുടെയും പറച്ച് ആന്നോ അല്ലെന്നുള്ളത് തെളിയുന്നത് സഭയുമാരി മുറിയിരിക്കുന്നു പറഞ്ഞു. ശരിക്കും എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഈ മുറിയിരിക്കുന്നു പറ പ്രവൃത്തികൾ സഭയ്ക്കുമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രവൃത്തി തുടങ്ങുക. 20-31 പറയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ. ഇപ്പോഴേലും പിടി കിട്ടിയോ? ന്യായാസനത്തിന്റെ മുൻപിലിരിക്കുമ്പോൾ സഭയെ വിളിക്കും. സ്വർഗത്തിൽ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സർവജാതികളെയും കൂട്ടും. അപ്പോൾ ഇവിടെ ഒരു വിഷമത്തിനും കാരണമില്ല. സർവജാതികളെയും വിളിച്ചു കൂട്ടി ഭൂമിയിൽ വെച്ച് നടക്കുന്ന ന്യായവിധി ആയതുകൊണ്ട് സഭയ്ക്കുള്ളതല്ല, മരിച്ചവർക്കുള്ളതല്ല. മൂന്ന് ന്യായാസനങ്ങൾ, മൂന്ന് കാലത്ത്, മൂന്ന് സ്ഥലത്ത് എന്നുള്ള വിഷയം ഏതാണ്ടൊരു മുഖവരെ ഞാൻ ആ വിഷയത്തിന് മുമ്പിൽ എടുത്തിട്ടുണ്ട്. അത് വിഷയ സബ്ജക്ട് തെളിയിച്ച് പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ മനസ്സിലാകാനത് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മൂന്നും മൂന്ന് കാലത്ത് മൂന്ന് കൂട്ടർക്ക് മൂന്ന് സ്ഥലത്ത് ചടങ്ങണം. ഈ ന്യായം നടക്കുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 3:12. ഇപ്പോൾ ഇവിടെ വായിച്ച മത്തായി 31 നടക്കുന്നതായ ന്യായവിധി എവിടെ വെച്ചാണ് നടക്കുന്നത്? വളരെ സ്പെസിഫിക് ആയിട്ട് ആ ലൊക്കേഷൻ എവിടെയാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. ബാക്കി എടുത്ത് വായിച്ചാട്ട് യോഹന്നാൻ 3:1. പുറപ്പെടട്ടെ. ഇനി സംശയത്തിന് യാതൊരു വകയുമില്ല. ഇത് മഹത്വപ്രത്യക്ഷതാനന്തരമുള്ള വിഷയമാണ് മത്തായി പണ്ടത്. അതുപോലെ തന്നെ മഹത്വപ്രത്യക്ഷതാനന്തരം അർമ്മഗതോന് ശേഷമുള്ള കാര്യമാണ് യോഗയിലേക്കേണ്ടത്. അപ്പോൾ സർവജാതികളെയും വിധിക്കേണ്ടതിന് ഭൂമധ്യസ്ഥാനമായ അത് ഏഷ്യയുടെ പടിഞ്ഞേറിയറ്റത്ത് ഭൂമധ്യസ്ഥാനമായ യഹോശാപ്പാ താഴ്വര ഇസ്രായേൽ ഭൂമിഭാഗത്തിൽപ്പെട്ട ഭൂമിയാണ്. അവിടെ ഞാൻ വിധിക്കേണ്ടതിന് സിംഹാസനത്തിൽ ഇരിക്കും. ഒരു ജഡ്ജി കോടതിയിൽ ഇരുന്ന് അത് വാദപ്രതിവാദങ്ങൾ നടത്തി വിധി അത് നിർണ്ണയിക്കുന്നത് പോലെ ഡിക്ലെയർ ചെയ്യുന്ന പോലെ കർത്താവ് ആ ദിവസത്തിൽ ഭൂമധ്യസ്ഥാനത്തെ യഹോശാപ്പാ താഴ്വരയിൽ ഇരുന്ന് അത് വിധിവിസ്താരങ്ങൾ നടത്തുന്ന വ്യക്തമായ ചിത്രമാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞത്. ഈ വിഷയത്തെ ക്രോഡീകരിച്ചാണ് കർത്താവ് നേരിട്ട് സംസാരിച്ചിരിക്കുന്നത് മത്തായി 25. എന്നാൽ നമ്മൾ മുമ്പേ പഠിച്ച ന്യായാസനം ഇതല്ല. എന്തുകൊണ്ട്? നാ പഠിച്ചു വന്ന ന്യായാസനത്തെങ്കിൽ അത് ആകയാൽ നമ്മൾ ഓരോരുത്തരും എഴുതർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നോ അവനവൻ നല്ലത് ചെയ്താലും ശരിദിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും ന്യായാസനത്തെങ്കിൽ നാം വരുമെന്നും നമ്മിൽ ഓരോരുത്തരോട് കാര്യം തീർക്കും എന്നുള്ള വിഷയം പഠിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് തുടങ്ങിയത്. അതെവിടെ വെച്ച് നടക്കുന്ന കാര്യമാണ്? എവിടെ വെച്ച് നടക്കുന്ന കാര്യം? ആരുടെയും വായി ഒന്നും പൊഴിഞ്ഞ് വീഴി വരില്ലേ? എവിടെ നടക്കുന്നേ? സ്വർഗത്തിലാന്ന് നരകത്തിലാന്നുള്ള ഒരു പിടിയില്ല ഈ വിഷയത്തിൽ. സ്വർഗത്തിലാണ്. അപ്പം നരകത്തിലാന്ന് പറഞ്ഞപ്പോ ചൂട് കയറിയോ? അത് വേണ്ട, അവിടെ വെച്ച് വേണ്ട, അവിടെ വെച്ച് വേണ്ട, പിന്നെ സ്വർഗം ചേച്ചി മതി. അതുകൊള്ളാം, തക്കതായ തോല്ലം പറയണം, ബാക്കി കേൾക്കണില്ല. പ്രൈസറോ? അപ്പോ സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്, അത് സംശയിക്കരുത്. സഭയ്ക്ക് വേണ്ടി മാത്രം ന്യായാസനം സഭയ്ക്ക് അത് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതാണ് നമ്മിൽ ഓരോരുത്തരും ദൈവത്തോടും നോക്കിയുണ്ടെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചത്. പിന്നെ ഈ സംശയം ഉണ്ടാകാതിരിക്കാൻ വീട് ഒന്നുകൂടെ വയ്ക്കുക. അതേസമയത്ത് ഈ രണ്ട് ന്യായാസനങ്ങള്, ഒന്ന് സഭ എടുക്കപ്പെട്ട സ്വർഗത്തിൽ, രണ്ടേഴ് കൊല്ലം കഴിഞ്ഞ് സഭ കർത്താവിനോട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അർമ്മഗതോനം കഴിഞ്ഞ് യഹോശാഫാത്തിൽ നടക്കുന്നത് ജീവിച്ചിരിക്കുന്ന ജാതികളെ ഞാൻ ജീവിക്കുന്ന വിഷയമാണ്. മരിച്ചവരെ ആരും ഇവിടെ കൊണ്ടിരുന്നു. അവരെ ശരീരത്തിലിരിക്കുമ്പോൾ അഥവാ മറ്റുള്ളവർ ചെയ്ത സൽപ്രവൃത്തികളെ ആധാരമാക്കിക്കൊണ്ടാണ് ശേഷാൽ യഹൂദന്മാരെ മഹോദരോധിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കർത്താവിന് ജനസംബന്ധമായ സഹോദരന്മാരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും അതെ അവർക്ക് അവരെ പോറ്റി പുലർത്തുകയും അവരെ ഒളിവിടങ്ങളിൽ കൊണ്ടുവരുന്ന അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെയും ഒബേദ്യാവ് അഹാബിന്റെ കാലത്ത് ചെയ്തതുപോലെ ചെയ്യുന്ന ആ രീതിയെ പരാമർശിച്ചുകൊണ്ടാണ് ഇവർക്ക് സഹസ്രാ തന്മയിലേക്കുള്ള പ്രവേശനം കൊടുക്കുന്നത്. അത് ജാതികൾക്കുള്ളതാണ്, അത് സഭയ്ക്കുള്ളതല്ല. അത് കഴിഞ്ഞാൽ ആയിരം കൊല്ലം കഴിഞ്ഞ് വേറെ ന്യായ വിധിയുണ്ട്. ഇത് മൂന്ന് മൂന്നാണെന്നെങ്കിലും കുറഞ്ഞ പക്ഷം ഓർത്തിരിക്കണേ. ഇത്രയൊരു കാര്യമെങ്കിൽ ഇത് മൂന്ന് മൂന്ന് സ്ഥലത്ത് മൂന്ന് കാലത്ത് മൂന്ന് കൂട്ടർക്കാണ്. അതിൽ നമ്മുടെ വകുപ്പ് എവിടെയാണെന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ചോണം. എവിടോട്ടാ നമ്മൾ ചെയ്യലുണ്ട്? നമ്മൾ ന്യായാസനത്തിലാണ് ചെയ്യലുണ്ട്. അത് പ്രത്യേകം ഓർത്തോണം. ഇനിയും ശേഷന സിംഹാസനമാണ് ഭൂമി നടക്കുന്നതെങ്കിൽ വേറെ സിംഹാസനം 20 രൂപ വായിച്ച മനസ്സിലാക്കിയത് ഇത് തീരുകയാണ്. അതുകൊണ്ട് ഇനിയും ഇത് ആവർത്തിക്കത്തില്ല. വായിച്ചാട്ട് ജാതികളെ വിളിക്കുന്നില്ല, വിശുദ്ധന്മാരെ വിളിക്കുന്നില്ല, സഭയെ വിളിക്കുന്നില്ല. ആ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ആയിരം ആണ്ട് കഴിയുമ്പോൾ പുതുവാന ഭൂമികൾക്ക് മുൻപ് അതെ ഈ ഭൂമിയുടെ വിനാശത്തോടുകൂടെ പത്രോസിൽ പറയുന്ന അഗ്നിപ്രളയത്തോടുകൂടെ അതെ മരിച്ചവരെ ആവാരം ഉയർപ്പിച്ച് ഭൂമിയിലല്ല നിർത്തുന്നത്, സ്വർഗത്തിലല്ല നിർത്തുന്നത്. ഇത് വിധാനത്തിൽ നടക്കുന്ന കാര്യമാണ്. വാനഭൂമികൾ അവൻ മുമ്പിൽ നിന്ന് മാറിപ്പോയി എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മരിച്ചവർ ആവാരവൃത്തം ഉയർത്തലിന് സിംഹാസനത്തിന് മുമ്പിൽ വന്നു, സമുദ്രനിൽ മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു, പാതാളനിൽ പോയവരെ അവിടെ തിരികെ കൊണ്ട് ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തു, വെള്ളസിംഹാസന മുമ്പിൽ കയ്യിൻ തുടങ്ങിയ സകല ദുഷ്ടന്മാരും ആ വരുന്ന ന്യായാസനം ആ വെള്ളസിംഹാസനമാണ്. നീതിയുടെയും വിശുദ്ധിയുടെയും മുഖപക്ഷമില്ലാത്ത വിധിയുടെയും സിംഹാസനം വെള്ളസിംഹാസനം. അവിടെയാണ് അന്ത്യ ന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി, മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ന്യായവിധി എന്ന മൂന്ന് പേര് അറിയപ്പെടുന്ന ന്യായവിധി ഇതാണ്. ഇതിൽ സഭയ്ക്കൊരു ബന്ധവുമില്ല, ഇതിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ബന്ധവുമില്ല, ഇതിൽ മരിച്ചവരെയാണ് കൊണ്ടുവരുന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുകൊണ്ട് മൂന്ന് ന്യായാസനങ്ങൾ അതായത് വേണ്ട കഴിഞ്ഞേ ഉള്ളൂ. പൊതുവാനുഭവങ്ങൾക്ക് മുമ്പാണ് എന്റെ സമയം. അതാണ് സഭയുടെ എപ്പോഴാണ് സഭയുടെ ന്യായവിധി? എപ്പോഴാണ് സഭയുടെ ശിക്ഷാവിധി? അല്ല ന്യായവിധിയാ? എപ്പോഴാണ്? എവിടെ വെച്ചാന്നല്ലേ ചോദിച്ചത്? ഈ എപ്പോഴാന്ന് ചോദിച്ചത്? അതിന്റെ രഹസ്യ പ്രത്യക്ഷതയ്ക്കും പ്രത്യക്ഷതയ്ക്കും ഒന്നും പറഞ്ഞ സംഗതി ഇപ്പോഴും പിടിയിട്ടില്ല. ഈ രഹസ്യ പ്രത്യക്ഷതയ്ക്കും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ മതി, അതാ ശരി ആൻസർ. 7 കൊല്ലം മഹോദരവകാലം ഭൂമിയിൽ രഹസ്യ പ്രത്യക്ഷതയ്ക്കും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ സഭയുടെ പ്രതിഫലം സ്വർഗത്തിൽ ക്രിസ്തു ന്യായാസനം ഉണ്ട്. അവിടെ ചെല്ലുന്നുണ്ടെ വല്ലതും ആദ്യത്തെ വലത്തുഭാഗത്തിൽ നിന്ന് വാഴ്ച അങ്ങ് തുടങ്ങാനുള്ള തിടുക്കത്തിലാണ് ഇവിടുന്ന് പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു 6-7 കൊല്ലം വാഴ്ചയൊക്കെ പിന്നെയുണ്ട്. അവാർഡ് കിട്ടിയിട്ടേ ഉള്ളൂ. അവാർഡ് പ്രഖ്യാപനം, കോടാനും കോടി വിശുദ്ധന്മാരുടെ അവാർഡ് പ്രഖ്യാപനം, വിധി വിസ്താരം, ഓരോരുത്തരെ വിളിച്ച് ഓരോരുത്തരും കണക്കൊക്കെ കൊടുക്കുമ്പോൾ വലിയ താമസമൊന്നും വരികയില്ല. വിളിച്ചു കമ്പ്യൂട്ടറിലെ നമ്പർ ഒന്ന് അടിച്ച് ഇപ്പൊ ഇവിടെ തന്നെയാണ് ഒരു കാര്യം കൊടുക്കുക. എന്താ പാടുണ്ട്? ഇപ്പൊ ഞാൻ അമേരിക്കയിലോട്ട് ചെന്ന് ഇറങ്ങിക്കഴിയുന്ന ഉടനെ എയർപോർട്ടിൽ ചെന്ന് ഞാൻ അവിടെ ആയിരുന്നു താമസം, ഇങ്ങനെ വീട്ടിലൊന്ന് ഇറങ്ങുന്നേ ഉള്ളൂന്നും പറഞ്ഞ സംഗതി നടക്കുകയില്ല. കമ്പ്യൂട്ടറിൽ എന്റെ നമ്പർ അടിക്കുന്ന ഉടനെ ഒരു നമ്പറുണ്ട്, അടിക്കുന്ന ഉടനെ എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു, എത്ര ദിവസം പുറത്തുണ്ടായിരുന്നു, ഏതെല്ലാം സമയത്താണ് വന്നു നോക്കി, എല്ലാം ഉണ്ട്. അങ്ങോട്ട് ന്യായം ഒന്നും പറയണ്ടേ ഇല്ല. ഒരടി അടിക്കുമ്പോൾ മൊത്തം ഫാമിലി, ഭാര്യ, പിള്ളേര് ഇല്ലെന്നൊന്നും പറഞ്ഞ കാര്യം നടക്കുകയില്ല. അപ്പന അമ്മ എല്ലാ റെക്കോർഡ്സും ഇറങ്ങി വരിക. ഇത് മനുഷ്യനെ കൊണ്ട് വെക്കുമെങ്കിൽ പിന്നെ തമ്പുരാന്റെ കമ്പ്യൂട്ടറിൽ ഒറ്റ അടി അടിച്ചാൽ മതി. അടിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സഭക്കാരാണെങ്കിൽ എന്നെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഞാൻ അതൊന്നില്ലായിരുന്നു, പുണ്യപതി പുണ്യവാളനുമായിരുന്നു. ഇവിടെ നമുക്ക് വലിയ കാര്യമില്ലെങ്കിലും ഒന്നും പറയേണ്ട കാര്യം, ഇവിടെ നിന്നെ റിമാർക്കടിച്ചാലും ഇവിടെ നിന്നെ മാർക്കടിച്ചാലും ഒന്നും കണക്കാക്കണ്ട. ദൈവത്താൽ പുകഴ്ത്തപ്പെടുന്നവൻ ഭാഗ്യം, മനുഷ്യർ പുകഴ്ത്തുന്നവനല്ല, ദൈവത്തിന്റെ പുകഴ്ച ലഭിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞത് ഓർത്തിരിക്കണം. ദൈവത്താലുള്ള പുകഴ്ച, അപ്പോൾ മാനവും തേജസ്സും മഹത്വവും ലഭിക്കുന്ന പത്രോസ് പറഞ്ഞത് ഏ വിഷയമാണ് അവിടെ വെച്ചാണ് ലഭിക്കുന്നത്. ആകയാൽ അവനുമായിട്ട് അത്ര നമുക്ക് കാര്യമുള്ളത് അവിടെയാണ് വിധി നടക്കുന്നത്. അത് സഭയെ സംബന്ധിച്ചുള്ള വിഷയം നിർണായകമായും അവിടെ വെച്ച് ഓരോരുത്തരുടെ കാര്യത്തിൽ പ്രതിഫലം തരുവാനുള്ളതാണ്. ആരെയും അവിടെ നിന്ന് ശിക്ഷിച്ച നരകത്തിൽ വിടത്തില്ല. ഏതാ സ്ഥലത്ത് ചെല്ലുന്ന ഒറ്റ വിഷത്തിനെയും ശിക്ഷിച്ച് എവിടെ വിടുകയില്ല, നരകത്തിലോട്ട് ശിക്ഷ വലിച്ചു വിടുന്നില്ല. അവിടുന്ന് പ്രതിഫലങ്ങൾ അർഹമായത് അവരവർക്കുള്ളത്, എന്തോരൊക്കെ പ്രതിഫലം ഉണ്ടെന്നൊക്കെ ക്ലിയറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാത്ത പുള്ളികൾക്ക് വല്ലതൊക്കെ കിട്ടുമെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ബോധ്യമായിട്ടുണ്ട്. അതെന്താ, കുടിലിനകത്തു നിന്ന് വെളിയിൽ പോയിട്ടില്ലാത്ത ഒരു സഹോദരി ആ കുടിലിനകത്ത് മാത്രമിരുന്ന് ലോകത്തെ ഒന്നും കണ്ടില്ല, അറിഞ്ഞില്ലെങ്കിൽ ആ കുടിലിനകത്തിരിക്കുന്ന നിന്റെ സേവനങ്ങളും ഭക്തിയും പ്രാർത്ഥനയും ഉപവാസവും കണ്ണുനീരും എല്ലാം പ്രതിഫലം അവിടെ ഉണ്ട്, ഉറപ്പിച്ചു തന്നിരിക്കുകയാണത്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രാർത്ഥനയ്ക്കും ധർമ്മത്തിനും അത് നിന്റെ ജീവിതത്തിന് നല്ല മനസാക്ഷിക്കും കൈക്കൊള്ളലും എല്ലാം അവിടെ പ്രതിഫലം തരാനുള്ള വകുപ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രസംഗവേദിയിൽ പോകുന്നവർക്ക് വേണ്ടിയാണ് മാത്രമല്ല, പണം കൊടു സഹായിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഭൗതിക നന്മകൾ കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന്റെ ധനശിക്ഷങ്ങൾ അതുപോലെയുള്ള പ്രതാപങ്ങൾ ഒന്നുമല്ല, ഉള്ളിന്റെ ഉള്ളറിയും ദൈവം നിന്റെ സേവനത്തിന് നല്ല മനസ്സാക്ഷിയോട്ട് തരുന്ന ഒരു ദിവസമുണ്ട്. അത് ഓരോ തരത്തിൽ പ്രാപിക്കാവുന്നവർക്ക് അത് പ്രാപിക്കാം. അതുകൊണ്ട് പ്രതിഫലം കിട്ടാൻ എനിക്ക് വകയില്ലെന്ന് വിചാരിച്ച് ആരും നിരാശപ്പെടണ്ട. അത് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരിതാപകരമായ ദുഃഖത്തിന്റെ തളങ്ങട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പോലും നിനക്ക് പ്രതിഫലം തരുന്ന കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസം പാലിച്ചാൽ അവനെ തന്നിരിക്കും എന്നുള്ളതിന് അവകാശം എന്ന പ്രതിഫലം കർത്താവ് തെരഞ്ഞു കർത്താവ് സേവിപ്പാൻ നമുക്ക് അത് ശക്തമായി ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിഫലമുണ്ട്. അപ്പോൾ ഏതാണ്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ മൂന്ന് ന്യായാസനം ഓർത്തിരിക്കുന്നത് ഒന്നുകൂടി ഞാൻ ഓർപ്പിച്ചതെന്ന് അത് തീർക്കുകയാണ്. തൽക്കാലം അത് സബ്ജക്റ്റ് ഇപ്പോൾ എടുക്കുകയില്ലല്ലോ, അതുകൊണ്ട് ഒരു കൂടം വേണം. ഇപ്പം മനസ്സിലായോ? മൂന്ന് സ്ഥലത്ത് മൂന്ന് കാലത്ത് മൂന്ന് കൂട്ടറൊക്കെ മനസ്സിലായോ? ഈ വന്നവർക്കെല്ലാം മനസ്സിലായോ? എല്ലാവരും കുഞ്ഞിരിക്കും. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ആരോടെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. ഞാനും പേര് വിളിച്ച് ചോദിക്കാൻ തുടങ്ങുക, മൂന്ന് എവിടെ വെച്ചാൽ എങ്ങനെ ചെയ്യാമെന്നോ എല്ലാം പഠിച്ചു തുടങ്ങി. സുമയം എന്ന് പറഞ്ഞു എവിടെ വെച്ചാണ്? ആ വാർക്ക. ആ പിന്നെ ആ അതെവിടെ വെച്ചാ? ആ അത് ആ ആ പിന്നെ മൂന്ന് ഭൂവാനഭൂമി വെച്ചു. ഭൂവാനഭൂമിക്ക് ശേഷം അമ്പുരാനെ എന്നാ കറങ്ങി. അത് എപ്പോഴാണ് കാലാവധി പറ? ആ സമയം അതല്ലേ പ്രധാനം. ഞാൻ അത് പറഞ്ഞു കൊടുക്കണ്ട. മറു ദിവസം പറഞ്ഞില്ലേ ഏതായാലും സഹായിക്കാൻ താല്പര്യമുള്ളവരെ അതിനൊക്കെ പറഞ്ഞോ? അഭിമാനെ പിന്നെന്തതിനു മുമ്പാ? വിധാനത്തിൽ വെച്ച് സ്ഥലമാ, വിധാനത്തിന് മുമ്പെന്നല്ല. ആ വരുന്നതിന് പുതിയാശ പുതുവാനുഭവങ്ങൾക്ക് മുമ്പ് സഹസ്രാബ്ദത്തിന് ശേഷം ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് വീടുണ്ട്. അത് ഭൂമിയുടെ അഗ്നിപ്രളയ സമയമാണ്. ആ സമയം ഈ മരിച്ചവരുടെ ന്യായവിധി നടക്കുമെന്നുള്ളതാണ് വ്യക്തമായി നമുക്കാണ് സ്ഥലം. അപ്പൊ എന്നാലും കുറഞ്ഞ പക്ഷം മൂന്ന് സ്ഥലത്ത് മൂന്ന് കൂട്ടർക്ക് മൂന്ന് കാലത്ത് ഈ ന്യായവിധികളുണ്ട്. ഇത് മൂന്ന് ഒന്നാന്ന് പഠിപ്പിക്കുന്നവരും ഇത് കേട്ടാലുടനെ അവന് പരിഭ്രമിക്കുന്നവരും പേടിക്കുന്നവരും ഒക്കെ ഉണ്ടല്ല. ആ രണ്ട് ഭാഗങ്ങളിൽ ദൈവമക്കൾക്ക് യാതൊരു നിലയിലും ഭാരപ്പെടേണ്ടതോ പേടിക്കേണ്ടതോ ഇല്ല. ക്രിസ്തു ന്യായാസനം മാത്രം ഒന്ന് നിൽക്കട്ടെ. അവിടെ നാം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരെന്ന് കണ്ടാൽ അതിനർഹമായ പ്രതിഫലങ്ങൾ എന്തെല്ലാം കിട്ടുമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഏറെക്കുറെ ഒരു ടോട്ടൽ ഐഡിയ കിട്ടത്തക്ക നിലയെടുക്കണമെന്ന് വിചാരിക്കും. ഇനി അടുത്തത് ചിന്തിക്കുന്നത് പ്രതിഫലം ആര് തരും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സമയം ഇനി ഞാൻ നിൽക്കുന്നില്ല. പ്രതിഫലം കിട്ടും എന്ന വസ്തുതയിൽ നമുക്ക് ഉറപ്പുണ്ടല്ലോ, ഉണ്ടോ? ഉണ്ടല്ലോ. ഇപ്പം ഉറപ്പായല്ലോ. ദൈവത്തിന്റെ നീതി പ്രതിഫലമെന്നുള്ളത് ഏത് മനുഷ്യനും ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ആരെങ്കിലും നാളെ മുതൽ ഈ ഹോസ്പിറ്റലിൽ ശമ്പളം ഉണ്ടായിരിക്കുന്നതല്ല, സേവനത്തിന് അവർ അവാർഡ് മാത്രം തരുന്നതായിരിക്കും. അത് കടലാസിൽ വെള്ള ക്യാഷ് എഴുതി തരും. ഇന്നാരിന്നാരും ഉള്ള നല്ല സേവന ചെയ്തിരിക്കുന്നു കുവൈറ്റില്, അങ്ങനെയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നാളെ നിങ്ങൾ ഹോസ്പിറ്റലിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിന് മുമ്പിൽ ഒരു ബോർഡ് കാണുകയാണ്, ഈ മുതൽ ശമ്പളം ഉണ്ടാകുകയില്ല, ഫ്രീ സർവീസ്. എത്ര പേര് ജീവിക്കും? ചെറുകെ പറയുന്നുണ്ട് ആരും കാണുകയില്ലെന്ന്, ഉറച്ച് പറയാൻ ആരും കാണുകയില്ല. നമ്മൾ വല്ലച്ചാതി എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കും. നമ്മൾ ഏത് ഈ ചെറിയ ശമ്പളക്കാരനായാലും വലിയ ശമ്പളക്കാരനായാലും അവൻ ചെയ്യുന്ന ജോലിക്ക് ആദ്യം ഒരു പ്രതീക്ഷയുണ്ട്. ആ 30-ാം ദിവസത്തിൽ കുറച്ചായാലും കൂടുതലായാലും കിട്ടുന്ന കിട്ടിയിരിക്കണം, കിട്ടിയില്ലെങ്കിൽ പിന്നെ പോകാനുള്ള ഉത്സാഹവും കുവൈറ്റിൽ അതുമില്ല. ഇവിടെ പലരെയും കുറിച്ച് അറിയുന്നു 5-6 മാസങ്ങളായി കിട്ടാത്തവർ ഇതിനകത്തുണ്ട്. എന്നാലും പോയിക്കൊണ്ടിരിക്കുന്നു എന്നിനും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ആ കമ്പനി നോട്ടീസ് ഇടുകയാണ്, ഇനിയും മേലൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രതിഫലം ഉണ്ടായിരിക്കുന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന അവരുടെ സൗകര്യം പോലെ ആയിരിക്കും. പ്രതിഫലം ഇപ്പൊ എല്ലാവരും ജോലി ചെയ്യുന്ന എന്തിനാ? പ്രതിഫലം ഉണ്ടെന്നുള്ള വാസ്തവത്തിൽ ന്യായമായ കാര്യമാണ്. മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഏറ്റവും സന്തോഷകരമായി നിങ്ങൾ എനിക്ക് തോന്നുന്നു എബ്രായലേഖനം 24 അല്ലെങ്കിൽ 25 അവിടെ ഉണ്ട്. എബ്രായലേഖനം 24-25 വായിച്ചോട്ടെ. പ്രതിഫലം നോക്കിയതുകൊണ്ട് അതാ വാക്ക് വാക്കി ആരംഭിക്കുന്നത്
11
എത്ര 25 ആ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചുകൊണ്ട് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്നുള്ള പദവി സ്ഥാനം അഥവാ രാജകുമാരൻ എന്ന സ്ഥാനം എന്ത് ചെയ്തു? നിരസിച്ചുകൊണ്ട് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എണ്ണിക്കൊണ്ട് വലിയ ധനം. മിസ്രയീമ്യ ധനം നശിക്കുന്നതാണ്, സ്വർഗീയ ധനം നശിക്കുന്നതല്ല. മിസ്രയീമ്യ ധനം താൽക്കാലികമാണ്, സ്വർഗീയ ധനം നിത്യമാണ്. നോക്കൂ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രിസ്തുവിന്റെ നിന്ന. ആകയാൽ നാം ക്രിസ്തുവിൽ നിന്ന് ചുമന്നുകൊണ്ട് ആളയത്തിന് പുറത്തു പോയി അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുക. എന്തുകൊണ്ട്? നിലനിൽക്കുന്ന ഒരു പ്രതിഫലം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതാണ് പ്രതിഫലം, പ്രതിഫലത്തെ കുറിച്ചുള്ള വാഞ്ച. ഇത് നമുക്ക് തുടങ്ങി പ്രത്യാശയല്ല, പുതിയ സഭയുടേതല്ല. ഇന്നേക്ക് 3600 കൊല്ലത്തിലും ഇസ്രായേലിന്റെ സുഖസൗകര്യങ്ങൾ വിട്ടിറങ്ങിയ മോശയെ കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അന്വർത്ഥമായി ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പഴയ നിയമത്തിൽ ദൃഷ്ടാന്തം എടുക്കാൻ പോവുക, കാരണം ഇത് ജോഗജാതികളോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളിൽ പോലും പ്രതിഫലം എന്നുള്ള ദൈവത്തിന്റെ നീതിയാണ്. പിന്നെ നമ്മളുള്ളത് കുറയുമോ? ആ ദൃഷ്ടാന്തം ഉറപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തരുമെന്ന് നമുക്ക് ഉറപ്പിക്കണം. വചനത്തിൽ കൂടെ ഉറപ്പിക്കുമ്പോൾ സംഭവങ്ങളുടെ അത്യാവശ്യമാണ്. എടുത്തത് പിന്നെ വായിച്ചാട്ട് ഹെസ്കിയൽ പ്രവചനം 29:17 വാക്യം മുതലൊന്ന് വായിച്ചാട്ട്, നിർത്തി നിർത്തി ഒന്ന് വായിച്ചാട്ട്. ഹെസ്കിയൽ 29:17 മുതലൊന്ന് വായിച്ചാട്ട്, നിർത്തി നിർത്തി വായിച്ചാട്ട്. അത്യാവശ്യം ഉണ്ടോ ഒന്ന് വാക്കെടുക്കാനുണ്ട് അവിടുന്ന്?
രാജാവായ നെബുക്കദ്നേസർ സോലിന്റെ നേരെ തന്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചു, എല്ലാ തലയും കഷണ്ടിയായി.
ഞാൻ അവിടെ ശ്രദ്ധിക്കണം, സോറിന്റെ നേരെ
തന്റെ സൈന്യത്തെ
587 ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെയാണ്. മെഡിറ്റേറിയൻ കടലിന്റെ പൂർവ്വതീരത്തുള്ള കിഴക്കേ ഭാഗത്തുള്ളതായ സോർ പട്ടണത്തെ നശിപ്പിക്കുവാൻ നെബുക്കദ്നേസർ രാജാവ് തന്റെ സൈന്യവുമായി കരയിൽ നിന്ന് സോറിലേക്ക് ചങ്ങാടം കെട്ടി വനത്തിലെ തടികളെല്ലാം ജോലിക്കാരെ കൊണ്ട് ചുമ്മിച്ച് കല്ലും ചുമ്മിച്ച് ഇങ്ങനെ സമുദ്രത്തിലൂടെ പാതയുണ്ടാക്കി സോറിൽ ചെന്നപ്പോൾ അവന്റെ പട്ടാളക്കാരുടെ തോളയിലെ തോലിരിഞ്ഞു തടിയുന്നു, തലയിലെ തലമുടി മുഴുവൻ ചുമട് ചുമ്മി കഷണ്ടിയായി. അക്ഷരാർത്ഥം നടന്ന കാര്യമായിരുന്നു. ഇതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് 13 നീണ്ട പരിശ്രമം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നാണ് ചില ചരിത്രങ്ങൾ ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത്. അത് അതായിട്ടൊന്ന് വായിച്ചു ഇനി അടുത്തത്, എല്ലാ തലയും കഷണ്ടിയായി, ആ എല്ലാ ചുമലും തോലിരിഞ്ഞു പോയി. ആ എങ്കിലും സഹോദര സഹോദരന്മാര്, പലപ്പോഴും പലരും പലർക്ക് വേണ്ടിയും ചെയ്യുന്ന സേവനത്തിന് ഒരു പാനപാത്രം പച്ചവെള്ളം പോലും കിട്ടിയില്ലെന്നിരിക്കും. നിങ്ങൾ നല്ല മനസ്സാക്കി പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ പലതിനും അധ്വാനിച്ചു, പലർക്കും വേണ്ടി അധ്വാനിച്ചു, പലതിനും ഒന്നും പ്രതിഫലം കിട്ടിയില്ല, കിട്ടിയാൽ വാങ്ങുകയില്ല, അത് വേണ്ട, സ്വാർത്ഥമായി ചെയ്തു. പക്ഷെ ദൈവം നീതിമാനാ വെറുതെ ഇവിടെ. ഈ ചരിത്രം ഒരു ദുഷ്ട രാജാവ്, ഒരു നീചനായ രാജാവ്, ഒരു അഹങ്കാരിയായ രാജാവ്, ഒരു ദൈവ വിദ്വേഷിയായ രാജാവ്, ഒരു വിഗ്രഹാരാധനക്കാരനായ രാജാവ് ചെയ്ത കാര്യമാണ്. അവനോടുള്ള ദൈവത്തിന് നീതി ഇത്ര ആണെങ്കിൽ പിന്നെ നമ്മളോട് ദൈവത്തിന് നീതി ഇത്ര. നിങ്ങൾക്ക് ആർക്കും കർത്താവിനോട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു അവിശ്വാസവും വരരുത്. ദൈവത്തിന് നീതി അത്ര കത്തുന്ന വിളക്കാണ് ഉറപ്പിക്കാനായി ഇതിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ചരിത്ര സംഭവങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വേദപുസ്തക ദൈവമുള്ളപ്പാട് പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നതാ. ആരും അറിയാതെ നാം ചെയ്ത പ്രവർത്തിക്കും പ്രതിഫലം കണക്കിലെടുത്ത് തരുവാൻ ദൈവം കഴിവുള്ളവനാണ്. എന്നാൽ ഇവിടെ നോക്ക്, ചരിത്രത്തിൽ രാജാവ് 1000-10000 സൈന്യങ്ങളെ കൊണ്ട് ജയിച്ച വേലയ്ക്ക് ആ മിസ്രയീമിൽ നിന്ന് സോറിൽ നിന്ന് ഒരു പ്രതിഫലവും കിട്ടിയില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെല്ലാം ഭാരമുണ്ടാക്കി വഴിയുണ്ടാക്കി സോറി ചെന്നപ്പോഴത്തേക്ക് സോർകാർ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സമ്പത്തും കൊള്ളയും മുഴുവൻ മുക്കാൻ മൈൽ അപ്പുറത്തുള്ളതായ ഒരു പുതിയ ദ്വീപിലെ ഒരു സോർ പട്ടണം പറഞ്ഞത് ആ സമയം കൊണ്ട് ഇവിടുത്തെ മുഴുവൻ സമ്പത്തും അപ്പുറത്ത് മാറ്റി. നെബുക്കദ്നേസർ എഴുന്നേറെ കയറിയപ്പോൾ കുറെ കെട്ടിടങ്ങൾ മാത്രം കിടപ്പുണ്ട്, അല്ലാതെ മതിലുമുണ്ട്, യാതൊരു വസ്തുക്കളും ഒരു കടുങ്കാപ്പിക്ക് വക അതിനകത്ത് എടുത്തുകൊണ്ട് പോകാനില്ലായിരുന്നു. വെറും ഒരു തരിശു ഭൂമി പോലും പട്ടണങ്ങൾ. അത് ഇടിച്ച് നിരത്തി ഇട്ടേച്ച്, ആ കോപത്തിന് അത് ഇടിച്ച് നിരത്തി ഇട്ടേച്ച് അവരങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ബാബിലോണി ആക്രമിക്കുവാൻ വേറെ ശക്തികൾ രംഗപ്രദേശമായിട്ടുണ്ടെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ ഇവിടെ നിന്ന് നെബുക്കദ്നേസർ അടുത്ത പുതിയ സോറിലേക്ക് വഴിയുണ്ടാക്കുവാൻ അത് സമയവും സാവകാശവും ഇല്ലാത്തതുകൊണ്ട് സമുദ്രത്തിന്റെ ആഴം കൂടുതലുമായിരുന്നതുകൊണ്ട് അവൻ മടങ്ങി ബാബിലോണിലേക്ക് പോയി ഈ ആക്രമണം നിർത്തിവെച്ചു. ഇത് കഴിഞ്ഞപ്പോൾ 331 ബി സിയിൽ അലക്സാണ്ടറാണ് ഈ പ്രവചനത്തിന്റെ ശേഷിച്ച കാര്യം നിവർത്തിപ്പാൻ പ്രത്യക്ഷപ്പെടുകയും ഈ പഴയ സോറിന്റെ ശൂന്യശക്തങ്ങൾ സമുദ്രത്തിൽ നിരത്തി അവിടെ പുതിയ സോറിലേക്ക് കയറി പുതിയ സോറിനെ ആക്രമിച്ച് കൊള്ളയടിച്ചുകൊണ്ട് പോയത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ബി സി 331. ഓർക്കുക, ദൈവത്തിന്റെ നീതി. ഇപ്പൊ നമുക്ക് നെബുക്കദ്നേസറിന്റെ കാര്യം വരട്ടെ, ഇനി ഇതായിട്ട് വായിച്ചാട്ട് അത് ആ അരളി ചെയ്യുന്നു.
അവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. ഞാൻ അവന് മിസ്രയീം ദേശത്തെ വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അവർ എനിക്കായിട്ടല്ലയോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവ് അരുളപ്പാട്.
വായിച്ച പാസവുമല്ലോ തോന്നി മനപ്രയാസം. അതെ, ശരിക്കും ചിന്തിച്ച് നോക്കിയോ, എന്ത് ചിന്തിച്ചേക്കുന്നു? ഈ കടലിൽ പോയി കിടന്ന് ചുമ്മാ വേല ചെയ്ത് അവിടെ കിടന്ന് ഈ സോറിനെ ആക്രമിച്ച് അവിടെ നിന്ന് ഈ വെറും വേല ചെയ്തതാണ്. ഒന്നും നടന്നില്ല. എങ്ങാണ്ട് വനത്തിൽ കിടക്കുന്ന തടിയും കല്ലും എല്ലാം ഈ പാവപ്പെട്ട പട്ടാളക്കാരെ ഇട്ട് തോലിരിച്ച് തലയെ കഷണ്ടിയാക്കി ഇങ്ങനെ പണിയിപ്പിച്ചെന്ന് ഒഴിച്ച് അതിനകത്ത് എന്തുവാ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നേ? ഓർത്താ എന്തോ ഉണ്ട് അതിനകത്ത്, ഇവർക്ക് പ്രതിഫലം കൊടുക്കാൻ എന്തോ പറയുന്നുണ്ട്. ആവർത്തിച്ചാ പറഞ്ഞേക്കുന്നത്, എനിക്കായിട്ടല്ല അധ്വാനിച്ചത്, ആ ദേശീയ പ്രതിഫലമായി കൊടുക്കും. അവൻ എനിക്കായിട്ടല്ലോ അധ്വാനിച്ചത്, അവന്റെ അധ്വാനത്തിന് അവന്റെ സൈന്യത്തിന് പ്രതിഫലമായി ഞാൻ മിസ്രയീമിന്റെ അത് കനക മന്ദിരങ്ങൾ കൊടുക്കും. അതിനകത്തൊരു വാക്ക് നിങ്ങൾക്ക് പറയാ, എനിക്കായിട്ടല്ലോ അവൻ അധ്വാനിച്ചതെന്ന് നിങ്ങൾക്ക് അതിനകത്ത് എന്തോ മനസ്സിലായി? നിങ്ങൾ സൂചന വരികയാണ് എന്നത്. അതോ സമാധാനമായിരുന്നു അവിടെ? അതോ ആശുപത്രി പറഞ്ഞ രോഗികളെ സഹായിക്കായിരുന്നു? അതോ അനാഥാലയം ഉണ്ടാക്കി വട്ടണി കിടക്കുന്നവരെ സംരക്ഷിക്കും? എന്തോ അവർ ചെയ്തത്? ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല, കുലുക്കവും ഇല്ല, എന്തോ പണി ചെയ്തോ നമുക്ക് ഒരു കുറ്റവും ഇല്ല എന്നുള്ള മറ്റേ ഇരിക്കുകയാണല്ലേ. തിരക്കേടില്ല. ആറാം അധ്യായം വികസിക്കുന്നുണ്ട്. മൂന്നാം വാക്യം വായിച്ചോട്ടെ, പിന്നെ 12 വാക്യം
വായിച്ചോട്ടെ.
എന്തോ 26 അധ്യായം 3 വാക്യം പെട്ടെന്ന് വായിച്ചു വിട്ടേക്കണേ.
അവർ സോറിന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിന്റെ നടുവിൽ വിളവിരിക്കുന്നതിന് സ്ഥലമായി തീരും.
9 വാക്യം പെട്ടെന്ന് വായിച്ചു വിട്ടു, എല്ലാം വായിക്കേണ്ടതാ. 9 വാക്യം വരും.
അവൻ നാട്ടുമ്പുറത്ത് നിന്റെ പുത്രി അവർ നിന്റെ മതിലുകളുടെ നേരെ
യന്ത്രം
ഓടാതികൊണ്ട് പ്രവർത്തിക്കുകയും അവന്റെ കുതിരകളുടെ വലുപ്പം കൊണ്ട് ഉയരുന്ന പൊടി നിന്നെ മൂടും. അതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കിടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി
കിടക്കും. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ
ചരങ്ങ് കൊള്ളയിട്ട് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിട്ട് കളയും. നിന്റെ പാട്ടുകളുടെ പോഷം ഞാൻ ഇല്ലാതാക്കും. നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വനമിരിപ്പാനുള്ള സ്ഥലമാക്കിയിരും. നിന്നെ ഇനി പണിയേയില്ല. ഹോവയായി ഞാനത് കൽപ്പിച്ചിരിക്കുന്നതന്നെ. ഹോവയായി
ഇനി കുറച്ച് വാക്യങ്ങൾ ഇതിന് വായിപ്പിക്കാനുണ്ട്. സോറിനെ കുറിച്ച് ചരിത്രം പഠിച്ചാൽ 2750 പൂർവകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ മനോഹര കനക സിറ്റിയാണ്. അതിനെ സ്വർണ ഖചിതമായ വലിയ പ്രഭയുടെ തിളക്കം ഉണ്ടായിരുന്ന പട്ടണമാണ്. ലോകത്തിലെ രാജാക്കന്മാരുടെ കിരീടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സിറ്റിയായിരുന്നു അന്ന് സോർ. ഇന്ത്യയുമായിട്ടും ഒക്കെ വാണിജ്യ ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ ഒരു വലിയ വാണിജ്യ കേന്ദ്രം തന്നെയായിരുന്നു. ഇനിയിപ്പോ സിംഗപ്പൂരിൽ കൊച്ചു ദ്വീപാണ്, സമുദ്രത്തിൽ കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ്. അവിടെ ചെന്ന് കണ്ടേലേ അറിയത്തുള്ളൂ രാത്രിയില്ലാത്തൊരു നാടാണ്. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ തുഞ്ഞിപ്പൂവിന്റെ പ്രത്യേകത എന്നാണ്. ലോകത്തിലെ എല്ലാ ജാതികളെയും ബിസിനസ്സും കപ്പലും മലുന്നുകളും അങ്ങനെ അങ്ങനെ ഫ്രീപോർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ രാപകരില്ലാതെ രാത്രിയില്ലാത്തൊരു നാൾ. ഇതുപോലെ സമുദ്രമധ്യേ കിടക്കുന്ന സോറിന്റെ പുരാതന കാലത്തെ നിലവാരം എന്ന് പറയുന്നത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ BC 2009 പണിത നഗരം. റോമാ നഗരത്തിന്റെ പണി ആരംഭിച്ചത് അതെ BC 730 നമ്മുടെ പ്രദേശമാണ്. എന്നാൽ അതിനൊക്കെ എത്രയോ 2 സഹസ്രാബ്ദങ്ങൾ അപ്പുറത്ത് തന്നെയാണ് അതിന്റെ പ്രതാപത്തിൽ ഉയർന്നു നിന്നു. എന്നാൽ ഈ പട്ടണത്തിന്റെ വിനാശമാ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിന്റെ മതിലിടിക്കും നിന്റെ ഗോപുരമിടിക്കും യന്ത്രമുട്ടി കൊണ്ടുവരും കോടാലി കൊണ്ട് ഗോപുരങ്ങളെ തകർക്കും ചെത്തി വെട്ടി തകർത്ത് അടിമൂടി തകർത്ത് അവൾ ഇടുമെന്ന് പറഞ്ഞു. ഇത് നടന്നത് 587 പട്ടണം ഇടിക്കും മതിലിടിക്കും ശൂന്യമാക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ നിന്റെ സമ്പത്ത് കവർന്നുകൊണ്ട് അവർ പോകും, നിന്നിലുള്ള തടിയും പൊടിയും കല്ലും മണ്ണും വാരി വെള്ളത്തേടുമെന്ന് പറഞ്ഞ പ്രവചനം 300 അലക്സാണ്ടർ ആയിരുന്നു. 587 ഡെമോക്രസർ ആണ് പട്ടണം പിടിച്ച് നാശശൂന്യമാക്കുമെന്ന് പറഞ്ഞ കാര്യം ചെയ്തത്. എന്നാൽ അതിന്റെ തടിയും പൊടിയും മണ്ണുമെല്ലാം കടലിലിട്ടുകൊണ്ട് വേറൊരു വാത ഉണ്ടാക്കി ഇതിലെ കൊള്ളയും സമ്പത്തും അത് അക്രമിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പ്രവചനം ഓർത്തിപ്പാൻ അവന്റെ പിൻഗാമിയായ അതെ അലക്സാണ്ടറിയ നിയോഗിച്ചത്. ചരിത്രത്തിലെ രാജാക്കന്മാർ നമുക്ക് ഇഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലും അവർ ദൈവത്തിന്റെ ഹിതമാണ് ചെയ്യുന്നുള്ള കാര്യം മറക്കരുത്. ഇതിനേക്കാൾ അപ്പുറത്ത് തെളിവ് തരേണ്ട കാര്യമില്ലത്. ഫൈസലോ നാശവിനാശങ്ങൾ ലോകത്ത് സംഭവിക്കുമ്പോൾ നന്മ ചെയ്യുവാൻ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന പോലെ തിന്മയ്ക്കുള്ള ഒരുത്തിനെ അപ്പുറം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ചരിത്രം വെച്ചുകൊണ്ട് വേദോസം വെച്ചുകൊണ്ട് ഇത് ശരിക്കും ഒന്ന് പഠിക്കണം. പ്രാർത്ഥിക്കാനുള്ളവരെ മാത്രമേ ദൈവം കാണത്തുള്ളൂ, മറ്റുള്ളവരെയൊന്നും ദൈവം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് നേരിട്ടിറങ്ങി ന്യായവിധി നടത്തേണ്ട സ്ഥലത്ത് ദൈവം ചിലരെ ഇറക്കിക്കൊണ്ടുവന്ന് ന്യായവിധിയുടെ പ്രതികാരത്തിന് വാൾ അവന്റെ കൊടുത്തു. പ്രവചനത്തിൽ പലയിടത്തുണ്ട് എന്റെ ന്യായവിധി നടത്തുവാൻ എന്റെ വാൾ ലഹരി പിടിപ്പിച്ച് നെബൂഖദ്നേസർ എന്ന രാജാവിന്റെ കയ്യിൽ ഞാൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുമാരകൻ എന്നാണ് ന്യായവിധിയുടെ തിരിച്ചടികൾ ദൈവത്തിന്റെ ഹിതമാണെന്നും ദൈവം അയക്കുന്ന പരിപാടികളുണ്ടെന്നും പറഞ്ഞു. പിന്നെ അവന് കൊടുത്തിട്ട് പിന്നെ കൊടുത്തു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് അവിടെ പോയി ചെയ്ത വേല എനിക്ക് വേണ്ടി ചെയ്തെന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്റെ വചനം നിവർത്തിക്കാൻ പോയതിനാണ് എനിക്ക് വേണ്ടി ചെയ്തവിടെ പറഞ്ഞത്. അതാ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇതിപ്പോ തെളിയിക്കേണ്ടി വന്നു. യാദൃശ്യമൊന്നും നടക്കുന്നില്ല, സകലവും നമ്മുടെ ദൈവത്തിന്റെ പരിപാടിയിലാണ്. നന്മയും തിന്മയും സംഭവിക്കുമ്പോൾ ഓർത്തോണം അവിടെ അറിയാതെ ഒന്നും ചലിക്കുന്നില്ല. ഇരിക്കുന്ന വെറുതേറ്റതും എല്ലാം നീ അറിയുന്നു. അതെ ഉറങ്ങുന്ന ഉണരുന്നതും എല്ലാം നീ അറിയുന്നു. എന്റെ വായിലെ വാക്കുകളെല്ലാം നീ അറിയുന്നു. നീ അറിയാതൊരു വാക്കുകൾ നാവന്മേൽ ഇല്ല. വലിയവനാണ് ചരിത്ര നാടകത്തിലെ ഒരു രംഗം പോലും അവൻ അറിയാത്തത് വന്നിട്ടില്ല. ദൈവമക്കൾ വളരെ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിപ്പാൻ പറയും. ഇനി ഞാൻ ചോദിക്കട്ടെ, ബാബിലോണിന് ഇങ്ങനൊക്കെ ചെയ്തപ്പോൾ ബാബിലോണിന്റെ ശേഷമുള്ളതും ഇത് തന്നെയാണ് എഴുതി വെച്ചിരുന്നത്? ഒരു തെളിവ് ഇങ്ങോട്ട് തരിക. 45 ചെയ്യാവുന്നെടുത്താണ് അതിന്റെ മൂന്ന് എല്ലാം ഒന്ന് മുതൽ ഒന്ന് രണ്ടു ഒന്ന് വായിക്കാൻ നേരം പോയോണ്ട് മൂന്ന് കൊല്ലം വാക്കി ഒന്ന് വായിച്ചാണ്. ഇനി 13 വാക്യം വായിച്ചോ. ഒക്കെ 41 അധികം വൈകാറാക്കേണ്ടതാ. വളരെ 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 അർത്ഥവത്തായ ഒരു അധ്യായമാണ് 13 വാക്യം വായിച്ചത്. മിക്കവാറും പറഞ്ഞു ഇത് പിടികിട്ടി കാണില്ല. ഞാൻ രണ്ടു വാക്കി പറയാം. ബാബിലോൺ രാജാവിന്റെ ഹുങ്കാരത്തെയും അഹങ്കാരത്തെയും അവന്റെ ദുഷ്ടപ്രവർത്തികൾക്കും പരിഹാരം പ്രതിവിധി നടത്തുവാൻ അവനെ നിർമാർജ്ജനം ചെയ്യുവാൻ ദൈവം നമ്പുരാൻ ഉപയോഗിച്ച ആയുധമാണ് പേർഷ്യൻ രാജാവായ കോരശ്. പേർഷ്യൻ രാജാവായ കോരശ് ഇവനോ ഇവന്റെ അപ്പനോ ജനിക്കുന്നതിന് 178 മുമ്പാണ് കോരശ് രാജാവ് ജനിച്ച് പ്രവൃത്തി ചെയ്യുമെന്ന് ഇവിടെ എഴുതി വെച്ചത്. നിങ്ങൾ ഒന്നുകൂടെ ഓർക്കണം, ഞാൻ മുമ്പ് ഏതെങ്കിലും ക്ലാസ്സിൽ അത് സന്ദർഭം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പ്രവചനം എവിടെ എടുത്താലും ആ ഭാഗം വരാതിരിക്കാൻ ഒക്കത്തിൽ. ഇപ്പൊ സന്ദർഭത്തിൽ ഈ വിഷയം തെളിയിക്കുക. കോരശ് ഈ 730 യെശയ്യാവിന്റെ പ്രവചനകാലത്ത് കോരശിന്റെ അപ്പൻ ഭൂമി ജനിച്ചിട്ടില്ല. കോരശ് ജനിച്ചിട്ടില്ലെന്നല്ല, കോരശിന്റെ അപ്പൻ ഈ ഭൂമി ജനിച്ചിട്ടില്ല യെശയ്യാവിന്റെ കാലത്ത്. യെശയ്യാവിന്റെ കാലം എന്ന് പറയുന്നത് യഹൂദ രാജാക്കന്മാരെ ഉസിയാവ്, യോഥാം, ആഹാ, ഹിസ്കിയാവ് എന്ന 4 യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവ് ഉപയോഗിച്ചത്. ആ കാലത്ത് അതെ ബാബിലോൺ സാമ്രാജ്യം ഇല്ല, ആ കാലത്ത് പേർഷ്യ സാമ്രാജ്യമില്ല, ആ കാലത്ത് ഈ രാജാക്കന്മാരും ജനിച്ചിട്ടില്ല. പക്ഷെ ആരംഭത്തൊരു അവസാനം കണ്ട നിത്യജ്ഞാനിയായ ദൈവത്തിന് ചരിത്ര നാടകത്തിൽ വരേണ്ടതായ ദുഷ്ടന്മാരായ രാജാക്കന്മാർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ടൈം ടേബിൾ അവരുടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർ ചെയ്തിരിക്കും. യഹോവയുടെ വാൾ ലഹരിക്കുന്നു, അത് ഇരുവായ്ത്തലുള്ള വാളാണ്. അത് എവിടെ വെട്ടിയാലും മുറിയുന്നതാണ്, ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുന്നതാണ്. അത് ദൈവത്തിൽ വരുന്നൊരു ശക്തിയാണ്. നെബൂഖദ്നേസറിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഓണം നടന്നു. അവന് കൊടുക്കേണ്ട പ്രതിഫലം അത് കഴിഞ്ഞ് അവൻ ഇസ്രായേലിനെ ആക്രമിച്ച് ഓബർ തങ്ങളുടെ കലവറയായ ഇസ്രായേൽ ആക്രമിച്ച് ആ പ്രതിഫലം അവൻ ഏറ്റുവാങ്ങി. പക്ഷെ ഇവൻ ഈ വാക്യം വായിച്ചിട്ടല്ല പോയത്, എങ്കിലും ദൈവത്തിനൊരു നീതിയുണ്ട്, അത്വാരിക്കുന്ന പ്രതിഫലം കൊടുത്തിരിക്കും.
ഇപ്പൊ കാലയളവിന്റെ നേതാക്കന്മാരെ അധികം എഴുന്നേപ്പിച്ച പുള്ളികളാണ്, സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല. കാരണം ഒരു കാലയളവിൽ പറമ്പിലും പാടത്തും പണി ചെയ്യുന്ന പാവങ്ങൾക്ക് വൈരുമ്പം കിട്ടുന്നത് മുതലാളിക്ക് മനസ്സിൽ തോന്നുന്നതാണ്. ഇന്നവനെ വീട്ടിൽ വിടണമെന്ന് വെച്ചാൽ വിടും, ഇന്നൊന്നും കൊടുക്കണ്ടെന്ന് വെച്ചാൽ കൊടുക്കുകയില്ല. അവനെന്താ അവരോട് ചെയ്താലും പാടത്തെ കുഴിച്ചിട്ടാലും ചോദിക്കുക. എത്രയോ നമ്മൾ ഈയിടെ പേപ്പറിൽ തന്നെ വായിച്ചില്ലേ, എത്രയോ ചാത്തന്മാരുടെയും മണ്ണാമ്മാരുടെയും മറ്ററുടെയും പേരിൽ എത്ര മഴ അറിയപ്പെടുന്നു, എത്ര തോട് അറിയപ്പെടുന്നു, എത്ര കുഴി നികത്തിയിരിക്കുന്നു. മനുഷ്യനുണ്ടായിരുന്നു തുടർന്നൊരു പട്ടിക എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും ചോദിക്കാൻ എന്നാളില്ല. എന്നാൽ ഈ സാധുക്കളുടെ നിലവിളിയൊക്കെ എങ്ങോട്ട് ചെല്ലും? പെന്തക്കോസ്തുകാരുടെ നിലവിളി മാത്രമല്ല സ്വർഗത്തിൽ ചെല്ലുന്നത്, മനുഷ്യനായി ഭൂമി ജനിച്ചെടുത്തൻ വിശന്ന് നിലവിളിച്ചാൽ, അത് അകാരണമായി അവൻ കഷ്ടപ്പെട്ട് നിലവിളിച്ചാൽ, അത് ഇസ്രായേലിന്റെ നിലവിളി മിസ്രയീമിൽ കണ്ട ദൈവം, അത് ഹാഗാറിന്റെ നിലവിളി മരുഭൂമിയിൽ കണ്ട ദൈവം, കഷ്ടതയും സങ്കടവും ഉള്ളതായ ഒരു സഹോദരിയുടെ സഹോദരന്റെ നിലവിളി എവിടെ വെച്ച് കണ്ടാലും സ്വർഗത്തിന്റെ മേൽ ആക്ഷനുണ്ട്. മനുഷ്യത്വപരമായ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിനും അതിനുണ്ട്. ഭക്തന്റേതൊന്ന് വേറെ, മനുഷ്യത്വപരമായ ഉണ്ട്. വിശക്കുന്ന വയറിനോട് ആദരവ് കാണിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അതുകൊണ്ട് വേദോസം പറയുന്നു, വേലക്കാരന്റെ കൂലി ഒരാഴ്ച കഴിഞ്ഞേ കൊടുക്കാവൂ. എന്താ വസ്ത്രം പണയം വാങ്ങിക്കല്ല, വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ ആണ്ടവസാനം കഴിയുമ്പോ ആ വാച്ചിന് സർവീസിന് മുമ്പെങ്കിലും കൊടുത്തിരിക്കണം. പുതിയ പ്രതിഷ്ഠ പുതുക്കുന്നവര് അങ്ങനെയാണോ? അന്നോ ആണോ എന്തോ സമ്മതിച്ച വലിയ പിടിയിരിക്കുന്നു, വലിയ പിടിയില്ലെന്ന് തോന്നുന്നു. പഴയ നിയമത്തില് എന്താ പറയുന്നത്? സഹോദരന്റെ വസ്ത്രം പണയം വാങ്ങിച്ചാൽ അവനെ സൂര്യനസ്തമിക്കുന്നതിന് മുമ്പേ അവന് കൊടുത്തിരിക്കണം. രാത്രി കിടന്ന് കുളിർന്നേച്ച് അവൻ എന്നോട് നിലവിളിച്ചാൽ നിലയപ്പെടത്തില്ല. ഞാൻ കാശ് കൊടുത്തിന്റെ അല്ലയോ, അവന് തുണി വാങ്ങി വെച്ചില്ലെങ്കിൽ എന്റെ കാശ് തിരിച്ചു തരുമോ? അതവിടെ വിഷയമല്ല, അവിടെ കോർട്ട് വാദിക്ക് നീ ഉണ്ടായിട്ടില്ലേ കൊടുത്തത്. എന്നാൽ അവൻ പുതപ്പില്ലാതെ കിടന്ന് കുളിർന്ന് അവൻ നിലവിളിച്ചാൽ എന്നോട് നിലവിളിക്കും, ഞാന് നിന്റെ കയ്യിൽ ആക്ഷൻ എടുക്കുന്നില്ല. അത് വെക്കരുത്. സിവിൽ നിയമങ്ങളെ നമ്മൾ ഓർക്കണം. വേദപുസ്തകം ഒരിക്കലും ഈ ഭക്തിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, മറ്റവന്റെ കാര്യം അവഗണിക്കുന്നു ഒരിക്കലും പറയരുത്. അധ്വാനിക്കുന്ന ജനവർഗത്തിന്റെ വേദനകളും രോദനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അകാരണമായ വർദ്ധനങ്ങളും ഉപദ്രവങ്ങളും വന്നു കഴിയുമ്പോൾ കാലയളവിന്റെ സ്ഥിതികളെ മാറ്റിയെടുത്തുകൊണ്ട് അതിന്റെ നേതൃത്വങ്ങളെയും അതിന്റെ ആൾക്കാരെയും കൊണ്ടുവന്ന് ആ ജനത്തിന് ഉദ്ധാരണം ഉണ്ടാക്കുവാൻ ചരിത്രത്തിൽ ദൈവം പല കാര്യം ചെയ്തിട്ടുണ്ട്. അവർ രക്ഷതയാണ് ചെയ്തിരിക്കട്ടെ. മറുവശത്തൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ നീതി ചെലവ് തന്നെ നടന്നിട്ടുണ്ട്. അന്ന് തൊഴിലാളികളെ പീഡിപ്പിച്ച മുതലാളിമാരുടെ മക്കളെ ഇന്ന് തൊഴിലാളികൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയാലും ഭാരതത്തിൽ കടം പിടിക്കൊണ്ടിരിക്കുക, അത് നിങ്ങൾക്കാർക്കും അറിയത്തില്ല. കാരണം നമ്മൾ ഇതിൽ അണ്ടിപ്പെട്ടവരല്ല. ഏത് ഇതിൽ നമുക്ക് വലിയ പിടിയില്ല, കാരണം നമ്മൾ തൊഴിലാളിയിൽപ്പെട്ടവരുമല്ല, പിന്നെ മുതലാളിയിൽപ്പെട്ടവരുമല്ല, ഇതിനിടയ്ക്ക് പെട്ടവരാണ്. അതുകൊണ്ട് ഇതിന്റെ ചൂടൊന്നും നമുക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ സത്യമാണ്, അനവധി വ്യക്തികളുടെ ചരിത്രങ്ങൾ ലോകമെടുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ യാദർച്ഛികമായി ഇങ്ങ് വന്നു വരരുത്. അവർ ചെയ്യുന്ന ദുഷ്ടതയുടെ കൂലി അവർ കൊയ്യും. പക്ഷേ സമൂഹത്തിന് അതെ നടത്തിയെടുക്കുന്ന ചില കാര്യങ്ങൾ ഇവരൊക്കെ നടത്തിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വിസ്മരിപ്പാനാവതല്ല. ഇന്ന് ഒരു തൊഴിലാളിയോട് വൈകിട്ട് കാശിലിടാ വീട്ടിൽ പോ അല്ല ഒന്ന് ചുരുട്ടി കാണിച്ചു കഴിഞ്ഞാൽ മുതലാളി വൈകിട്ട് വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വരികയില്ല. അങ്ങനെ എന്റെ സ്ഥിതി. അതുകൊണ്ട് പാടത്ത് 4 മണിയാകുമ്പോഴേ കാശ് കൊടുത്ത് സലൂട്ടും കൊടുത്തിട്ട് പിന്നെ അവൻ എപ്പോഴേലും പൊക്കോളും നേരത്തെ അൻപത് സ്പൈസിയാണ് വിലക്കാൻ. രാവിലെ വരുമ്പോഴേ വാങ്ങിക്കുന്ന പുള്ളികളുണ്ട്, അല്ലെ പോകുന്നതിന് മുമ്പേ സൂക്ഷം കൈ കിട്ടിയിരിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് എത്ര പേരെ അറിയാം. നിങ്ങൾ നിസ്സാര വിവരിക്കരിക്കരുത്. ഈ വിഷയത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത്, അവനും ദൈവം നിയോഗിച്ച ഒരു വിഷയമാണ്. നെബൂഖദ്നേസറിനെ അത് സ്വർണ്ണി ആക്രമിക്കാൻ ദൈവം നിയോഗിച്ചു, അലക്സാണ്ടറിനെ അതിനാ ദൈവം നിയോഗിച്ചു, ഇതാ ബാബിലോണിനെ ആക്രമിക്കുവാൻ അപ്പോൾ വേറെ നിയോഗിച്ചു, യെരുശലേമിനെ ആക്രമിക്കാൻ നെബൂഖദ്നേസറിനെ നിയോഗിച്ചതായിരുന്നു. അനവധി വാക്യങ്ങളുണ്ട്, ഇസ്രായേലിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു നോക്കുക, ദൈവത്തിന്റെ നീതി പ്രതിഫലത്തിന്റെ വിഷയങ്ങളാണ്. കോരേശിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ അവനെ നീതിയിൽ ഉണർത്തി. അവൻ എന്തൊക്കെ കൊടുക്കുമെന്നാ മൂന്നാം വാക്യം വായിച്ചത്? രണ്ടുമൂന്ന് വാക്ക് അവിടെ ഉണ്ട്. അത് കോടികൾ 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 ഇട്ട് ഉടിച്ചാലും തീരാത്ത വലിയ തുകയാണ് അവിടെ കിടക്കുന്നത്. എന്തുവാ അത്? ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും. അതെന്തുവാന്നറിയോ? ബാബിലോൺ ഭണ്ണാരമാണ് എന്ന് പറഞ്ഞാൽ മറവിടങ്ങളിലാണ് സദാം ഹുസൈൻ. ബാബിലോൺ അവിടെ വന്നിട്ട് മറവിടങ്ങളിലാണ് ഇപ്പോൾ ആയുധം പോലും വെച്ചേക്കുന്നത്. ഇപ്പൊ പേപ്പറിലൊക്കെ എഴുതുന്നില്ലേ, എവിടെ ഇവൻ കൊണ്ട സ്റ്റോക്ക് എഴുതിയേക്കുന്ന ആർക്കും ഒരു പിടിയുമില്ല. പ്ലെയിനെ കറങ്ങുന്നത് കുറച്ചുണ്ട്, പ്ലെയിനെ കറങ്ങുന്നത് കാണും, മറ്റേടത്തൂടെ കറങ്ങുന്നു, ഭൂമിക്ക് അടിയിൽ കൂടെ കറങ്ങുന്നു, മോളിൽ കൂടെ കറങ്ങുന്നു, പള്ളിയുടെ കീഴിൽ കൂടെ കറങ്ങുന്നു. എവിടെയൊക്കെ ചെന്നാൽ പരിശോധിക്കുന്നേ? പ്രധാന പള്ളിക്ക് കീഴിലെല്ലാം ഉണ്ടെന്നാ പറയുന്നത്. പള്ളി പിടിക്കാനും ആരാധനാലയല്ലേ, ഇതെല്ലാം കിടക്കുക മറവിടങ്ങളിലാണ്. അവരുടെ കാര്യം എഴുതിച്ചേക്കുന്നേ ആ മറവിടങ്ങളിൽ. ബാബിലോണിന്റെ മറവിടങ്ങളിലെ ഗുപ്ത നിക്ഷേപങ്ങൾ കോരശിന് കൊടുത്ത് ആ ബാബിലോണിനെ ആക്രമിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ദൈവം കരുതിവെച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് അനുവിച്ചിരിക്കുന്നത്. ഒന്നും രണ്ടും ബാക്കി ഇരുമ്പോടാമ്പലും താമ്രവാതിലും മുറച്ചിട്ട് നീ അകത്തിയെന്ന് അത് വെള്ളം പറ്റിച്ച് നീരൊഴുക്കളെ ഇല്ലാതാക്കി കടലിനെ പറ്റിച്ച് ആക്രമിക്കുമെന്നൊക്കെ എഴുതി ചരിത്രത്തിനുള്ള അക്ഷാർത്ഥ പോകണം. 5:18-29 നിവൃത്തിയാണ് അവർ എഴുതിവെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചരിത്രത്തിൽ. എന്നാൽ അവരുടെ വായിച്ച് ആ രണ്ട് വാക്യങ്ങൾ, എന്നാൽ സോറി 13 വാക്യം വായിച്ചപ്പോൾ എന്തിനാ ഇവര് കൊടുക്കുന്നത്? പ്രതിഫലം കൊടുക്കുന്നത് എന്തിനാ? മൂന്ന് കൂട്ടം കാര്യം ഇവിടെ ഉണ്ടെന്ന് വായിക്കത്. അവരുടെ നഗരം പണി യെരുശലേമിനെ പുനർനിർമ്മാണം ചെയ്യുന്ന വിഷയത്തിൽ ഉത്തരവിട്ടത് ഇവനാണ് കോരേശ്. അന്നേരം 44 ഒടുവിലും ഉണ്ടത് വായിച്ചാട്ട്. വിലയിൽ സമ്മാനവും വാങ്ങാതെ ബാബിലോണിന്റെ പ്രവാസികളെ 586 അതെ യെശ്രാമന്റെ 1 തീർപ്പ് പ്രകാരം വിടുവിച്ച കോരശ് എവനാണ്? വിലയും വാങ്ങിയില്ല, സമ്മാനവും വാങ്ങിയില്ല, എന്റെ പ്രവാസികളെ വിട്ടയക്കോ. ആ ചെയ്ത വേലയ്ക്ക് 2-4 വാക്കിന്റെ ചെലവേ ഉള്ളെങ്കിലും ആ ചെയ്ത വേലയ്ക്ക് ദൈവം കൊടുത്ത പ്രതിഫലം കോടാനു കോടികളുടെ സ്വർണ്ണ കലവറകളാ കൊടുത്തു. വല്ലതും കിട്ടുമോ? വല്ലതും കിട്ടുമോന്ന്? ദുഷ്ടന്മാരായ ചരിത്രത്തിലെ ദുഷ്ടരാജാക്കന്മാർക്ക് ദൈവം അവർ ചെയ്ത വേലയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നിന്നെ, സാക്ഷ്യം വഹിക്കുന്ന നിന്നെ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ വൈദ്യരെ നിന്നെ, അവൻ മാനിക്കാതിരിക്കുമെന്ന് സാത്താനോട് പറയുന്നുണ്ടോ അവനെ കിടക്ക്? ഇല്ല ഇല്ല, അവൻ മാനിക്കും. പ്രൈസ് ദ ലോർഡ്. ഒരു പിതാവ് തന്നെ ശ്രൂഷിക്കുന്നു മകനെ ആദരിക്കുന്ന പോലെ ആ ദിനത്തിൽ അവരവരെ ആദരിക്കും. ഈ ദുഷ്ടന്മാർക്ക് ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കാര്യത്തിൽ തന്നെ കുറവില്ല. പ്രൈസലോ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു നിരസിച്ച് മിസ്രയീമിന് ക്ഷേമങ്ങളെ ക്രിസ്തുവിന് ധനധർമ്മം തണ്ണിയ നിന്ന് ധനമെന്ന് തണ്ണിയ മോശയെ ഓർക്ക്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നിന്നെയും കഷതയും അതെ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, ഇതിനെല്ലാം പ്രതിഫലം തരുന്ന അവകാശം എന്ന് പ്രതിഫലം കർത്താവ് തരുന്നതാണ്. അത് അവനവൻ ചെയ്ത പ്രവർത്തിക്കൊത്തവണ്ണം ഓരോരുത്തർ പ്രാപിക്കും. അവർത്തി കുലുക്കി കവിയും നല്ല പണം അവനവൻ മരിയിച്ചാലും കർത്താവ് നമ്മുടെ പ്രവർത്തിക്ക് നമ്മുടെ മടിയിൽ തരും. നല്ലത് വല്ലതും ചെയ്യണം, പ്രവർത്തിക്കണം. കർത്താവിന്റെ വേല, അതേ കർത്താവിന്റെ സാക്ഷ്യം, കർത്താവിന്റെ നാമം എന്നുള്ളത് നമ്മുടെ മെയിൻ കാര്യമായിരിക്കും. ഇതിലാരും നിരുത്സാഹത കാണിക്കൽ. ഒരു ദിവസം ഒരു ആത്മാവിന്റെ സുവിശേഷം പറഞ്ഞാൽ, നിന്റെ ജീവിതം ഒരു ആത്മാവിനെ നേടിയാൽ, ആ ആത്മാവ് വേറെ 10 നേടിയാൽ, ആ 10 വേറെ 100 നേടിയാൽ, ഇതിന്റെ എല്ലാ പ്രതിഫലം നിനക്കും വന്നു ചേരുന്നതാണ്. കാരണം അത് റൂട്ടിലേക്ക് നോക്കുമ്പോൾ നീയാണ് അതിന്റെ കാരണക്കാരന്. ലോകത്തിലേക്കും വലിയ ഭാഷ, വലിയ സഭയുടെ ഭാഷ യോഗിച്ചോയെ വിശ്വാസത്തിലേക്ക് ഉണ്ടെന്ന് 17 പെങ്കൊച്ചാണ്. 17 പാവപ്പെട്ട പെങ്കൊച്ചാണ് ആ പുള്ളിയെ വിശ്വാസി കൊണ്ടുവന്നത്. എന്റെ വ്യക്തമായ വിശ്വാസം ഈ യോഗിച്ചു എത്ര കോടിയോട് പ്രസംഗിച്ചാലും, എത്ര ലക്ഷം പേരുടെ ഭാഷ ആയാലും, ഇതിന്റെ പ്രതിഫലം വീതിക്ക് ദിവസത്തിൽ അതിന്റെ അളവ് നേരെ ഈ പെങ്കൊച്ചിനും പോകും. ഇവിടുത്തെ കമ്പനി ദിവസം, നിങ്ങളുടെ കമ്പനിയുടെ ഏജന്റ് ആണ് വിദേശത്ത്, ഈ ആ കമ്പനിയുടെ സാധനം ഈ കുവൈറ്റ് വിറ്റ് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചവനെ നിങ്ങളെ അറിയാൻ വയ്യായെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്തോ നടക്കും? കമ്മീഷൻ എവിടെ ചെല്ലും? കിട്ടുകയില്ലേ? അതേ ഉള്ളൂ നമ്മുടെ വിവാദം, അതുപോലെ കിട്ടലും. അങ്ങനെയല്ല, കമ്പനി ദിവസം ഇന്റർനാഷണൽ വരുമ്പോൾ ഒരു കമ്പനിയുടെ സാധനം ഒരു രാജ്യത്ത് ഇറക്കിയത് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ഏജന്റോ അതോറിറ്റീവ് ആയ ഏജൻസിയോ ഈ വാങ്ങിച്ചത് മറ്റു കൈകളിൽ കൂടെ ഒക്കെ ആണെന്ന് വിചാരിച്ചാലും കിട്ടേണ്ടത് ഇവിടെ കിട്ടിയിരിക്കും. കിട്ടേണ്ടവന് വ്യവസ്ഥതയുണ്ട്. നമ്മൾ മറ്റേടത്തോടെ പോയി വാങ്ങിച്ചാൽ ഏതാണ്ട് നമുക്ക് ലാഭം ഉണ്ടെന്ന് വിചാരിക്കും, ഒന്നുമില്ല. എവിടെ കൂടെ പോയി വാങ്ങിച്ചാലും അവന് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. പ്രൈസലോ എന്നുപോലെ അങ്ങനെയാണെങ്കിലേ നീ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ജീവിച്ചാൽ നിന്റെ പ്രതിഫലത്താലും നിന്റെ പ്രയത്നത്താലും ഉണ്ടായിട്ടുള്ള കർത്താവിന്റെ വേലയുടെ മുഹൂർത്തകരമായ അന്തരീക്ഷത്തിന്റെ അവസ്ഥയിൽ നിനക്ക് കിട്ടേണ്ടത് ആ വാഹനം വന്നോളും. പ്രൈസലോ അങ്ങ് ചെന്ന് പറ്റി കിട്ടിയേച്ചാ മതി. അതിന് സംശയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കറിയാമല്ലോ, ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ. ചെന്ന് പറ്റി കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞപ്പോഴുള്ള സ്തോത്രമല്ലയോ, ഇങ്ങനൊന്നും അല്ലൂടെ വരേണ്ടത്. നമ്മുടെ പാർട്ടി ജയിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കിടും തുള്ളും തുള്ളും ജയിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ, മരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രയോജനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത്ര വിഷമം എന്തോ വിവാഹം ചോടെ കൂടി വെക്കുമെന്നായിരിക്കും. അത് ശരി, അങ്ങനെ പ്രശ്നമാണ്, മിച്ചം വന്നു പോയാൽ. വിഷമിക്കണ്ട, കിട്ടും കേട്ടോ, നല്ല ധൈര്യത്തോടെ നിൽക്കുക. അപ്പൊ ദൈവത്തിന്റെ നീതി ഈ ഫലം കൂടെ ചരിത്രത്തിലൂടെ പഠിക്കാൻ പ്രതിഫലമുണ്ട്. ദൈവം ആർക്കും പ്രതിഫലം നിഷേധിക്കുന്നില്ല, ഏത് വർഗത്തിനും നിഷേധിക്കുന്നില്ല, ഏത് കാറ്റഗറിയിൽപ്പെട്ടവർക്കും അതാതിന്റെ പ്രതിഫലം ദൈവം കൊടുക്കുന്നവരാണ്. വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ നിത്യത്തിൽ പ്രതിഫലം തരുന്ന ദൈവമാണ്. ഇവിടെ കിട്ടുന്നതെല്ലാം താൽക്കാലികമാണ്, നമുക്ക് ലഭിക്കുന്നത് നിത്യമാണ്. ഇവിടെ ലഭിക്കുന്നതൊക്കെ വാടുന്നതാണ്, നമുക്ക് ലഭിക്കുന്ന വാടാത്ത കിരീടമാണ്. ആ പ്രത്യാശ നമുക്ക് വേണം കേട്ടോ, അതിലാരും മടിച്ച് ക്ഷീണിച്ച് പോകരുതെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിന് ക്ഷീണം വരികയില്ല. അപ്പോൾ പ്രതിഫലം കർത്താവ് തരും എന്നുള്ള ദൃഷ്ടാന്തമായി ചരിത്രത്തിനെടുത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രതിഫലം ഒരു കാര്യം പറയുമ്പോൾ വിഷമം വരരുത്, അല്പം വിഷമുള്ള കാര്യത്തിലേക്ക് ഞാൻ തുടങ്ങുക. ഇതുവരെ ഉണ്ടായിരുന്ന ഉത്സാഹം കുറഞ്ഞു പോകരുത്. പ്രതിഫലം ആര് തരും, പ്രതിഫലത്തിന്റെ മാതൃക, ഇതൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ലിമുക്കലേസ് എന്ന അത്രയും കിട്ടുമെങ്കിൽ അതിൽ എനിക്ക് കുറയത്തില്ലെന്ന് വിശ്വാസമുള്ളവർ എവിടെ ഇരിക്കുന്നു മുഴുവൻ. കാരണം ലിമുക്കലേസ് ദൈവത്തിന്റെ അതേ മകനോ വിശ്വാസിയോ ഒരു വിശുദ്ധനോ അല്ലല്ലോ. ആ ദുഷ്ടൻ ഇത്രയും കിട്ടിയെങ്കിൽ എനിക്ക് അതി കുറയില്ലെന്ന് വിശ്വസിക്കുന്നത് വലിയ കുറ്റമൊന്നുമില്ല, പക്ഷെങ്കിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത്. അത് പിന്നെ അന്നായിരുന്നു കാണാം. എന്നാ അത് പോട്ടെ, ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. വളരെ ബാക്കി വായിപ്പിക്കുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ ഇല്ല. അതിന് എക്സ്പ്ലനേഷൻ എടുക്കുകയാണെങ്കിൽ ഓരോ വാക്യവും പിന്നെ ഓരോ പ്രസംഗങ്ങളായിട്ട് മാറ്റേണ്ടി വരും. അത് ഇപ്പോഴും ഒക്കാത്തത് കൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിപ്പിച്ചു വിടുകയാണോ. അത് നിങ്ങൾ വെളിപ്പാട് ദിവസം 2-3 അധ്യായം എടുത്താണ്, വെളിപ്പാട് 2-3 അധ്യായം എടുത്താണ്, വെളിപ്പാട് 2-3 അധ്യായങ്ങൾ അങ്ങ് ഇപ്പൊ പഠന വിഷയമായിട്ട് മുമ്പിലോട്ട് വെച്ചാണ്. പ്രതിഫലമാർക്ക്, പ്രതിഫലം ജയാളികൾ, ജയിക്കുന്നവനെ, അതേ ഉള്ളു. അപ്പൊ അത് പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്തോണം. പ്രതിഫലം പെന്തക്കോസ്റ്റുകാർക്ക് എഴുതി വെക്കല്ലേ, ആ അതൊക്കെയാ നമ്മുടെ പെശകൾ. സാധാരണ നമുക്ക് നമ്മള് അതിനങ്ങോട്ട് പെന്തക്കോസ്റ്റിന്റെ ആ വീര്യം നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ കർത്താവെ നമുക്ക് എല്ലാ ആർക്കും കൊടുക്കല്ലേ മിച്ചം ഉണ്ടെങ്കിലും എവിടെ പോരണം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വെളിപ്പോ നമുക്ക് ഇഷ്ടമില്ല. അതേപോലെ ശരിയാ. എന്നാ ഇപ്പോഴേ ഇവിടെ അങ്ങനല്ല ഞാൻ പഠിപ്പിക്കാൻ പോകും. പെന്തക്കോസ്റ്റുകാർക്ക് കിട്ടേണ്ടത് കിട്ടും, ഒട്ടും കുറയില്ല, കിട്ടും. പിന്നെയും ഞാൻ പറയുന്നു കിട്ടും, എല്ലാത്തിനും കിട്ടും. ആ അതെന്തോ എല്ലാത്തിനും കിട്ടും. അത് പിന്നെ ചിന്തിച്ചോണ്ടാ മതി. 2:7 വെളിപ്പാട് 2:7, 2:10, 2:17, 2:26 ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു വിട്ടോ. ദൈവത്തിന്റെ പറദീസയിലെ ഫലം തിന്മാൻ ജയിക്കുന്നവന് കൊടുക്കും. അതിനാ തോറ്റവന് കൊടുത്താ വിശപ്പെടാൻ കഴിഞ്ഞു. ജയിക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഞാൻ പാട്. ആരും ശ്രദ്ധിക്കുന്നില്ല. മുമ്പേ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശപ്പുണ്ട്, എല്ലാവർക്കും കൊടുക്കും, ദുഷ്ടനെ നീങ്ങുവാനൊക്കെയാന്ന് പറഞ്ഞു. ഇവിടെ പത്തനംതിട്ട പഴം കൊടുക്കുമ്പോ ആർക്കെ കൊടുക്കൂ? അതിനെ കർത്താവ് താഴ്വരയിലെത്തി അപ്പം കൊടുത്തത് പിന്നെ ആണിനും പെണ്ണിനും പിള്ളേർക്കും എല്ലാം കൊടുത്ത് ജയിച്ചവർക്കാന്നോ കൊടുത്ത്? ആർക്കാ കൊടുത്ത്? എല്ലാവർക്കും ഒന്നല്ല, വിശന്നവർക്കാ കൊടുത്ത്. എല്ലാവർക്കും കൊടുത്ത്, വിശന്നവർക്ക് കൊടുത്തു. ഇവിടെ ആവശ്യക്കാർക്ക് കൊടുക്കുമെന്നല്ല, വിശക്കുന്നവർക്ക് കൊടുക്കുമെന്നല്ല. പിന്നെ പല കാറ്റഗറിയിൽ പെട്ടവരുടെ ഭാര്യ ഇവിടെ പറയാനുണ്ട്. നേതാക്കന്മാർ കൊടുക്കുമെന്നല്ല, മറ്റേ ഭൗമക്കാർക്കാർക്കുമല്ല, പിന്നെ ജയിക്കുന്നവന്, ഈ പോരാട്ടം പോരാടി ജയിക്കുന്നവന്, അവിടെ ജയിക്കും. അവിടുത്തെ തോൽവി എന്താ പറഞ്ഞേക്കുന്നത്? സോദ്യമാരെ പെട്ടെന്ന് ശ്രദ്ധിച്ച്, സോദ്യമാരെ ശ്രദ്ധിച്ച്, അവിടുത്തെ തോൽവി എന്തുവാ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അത് സാരമില്ല, ബാക്കി 99.5 പോയിന്റും കറക്റ്റ് വന്നുണ്ട്. ഇത് പറഞ്ഞാൽ കൊള്ളരാത്തവരെ കള്ളന്മാരെന്ന് പരീക്ഷിച്ച് അപ്പോസ്തോലന്മാർക്ക് പോലും മാർഗടിച്ച് നല്ല അപ്പോസ്തോലന്മാരെ നല്ല അപ്പോസ്തോലന്മാരെന്നും മറ്റേ കള്ളന്മാരെ കള്ളന്മാരെന്നും ചുരുക്കത്തിൽ പറഞ്ഞാൽ വടിയും കൊടിയും കൊണ്ടുവരുത്തിനെ പോകാൻ സമ്മതിക്കത്തില്ല. കറക്റ്റ് അവർക്കെല്ലാം കടിഞ്ഞാണും സംഗതി ഇട്ട് നിർത്തിക്കളി. ഏത് സഭ? സഭ. അപ്പൊ ഒരു കാര്യം, അതെല്ലാം പറയുമ്പോൾ ഗുണഗണങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ്. കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ, അപ്പോസ്തലന്മാരെല്ലാം അപ്പോസ്തലന്മാർ കളവായി പറയുന്നവരെ പരീക്ഷ കള്ളന്മാരെന്ന് കണ്ടു, അതിന് നിനക്ക് അവാർഡ് പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഒത്തിരി ഗുണങ്ങൾ പറഞ്ഞു വരിക, നിന്റെ പ്രയത്നവും പ്രവൃത്തി സഹിച്ചത് എല്ലാം ഞാൻ അറിയുന്നു. പ്രയത്നം കൊണ്ട് പ്രവൃത്തി കൊണ്ട് സവിശേഷത കൊണ്ട് സാക്ഷിയോ കൊണ്ട് ഉപവാസപ്പാടുന്ന ലേറ്റ് നൈനും ഓൾ നൈറ്റും അങ്ങ് ആഹപ്പാടെ എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെയും തലയ്ക്കലും ഉണ്ട്. പറഞ്ഞു 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 ഒടുവിൽ അങ്ങോട്ട് ചെന്നപ്പോ പിന്നെ 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 എങ്കിലും പല നിറവ് നിനക്കുണ്ട്, എന്നാലൊരു കുറവ് നിനക്കുണ്ട്. നിറവ് എന്തൊക്കെയാ? ഇത്രയും പറഞ്ഞത് നിറവാകും. സഹിഷ്ണത, പിന്നെ പ്രയത്നം, അധ്വാനം, വെളിപ്പാട്. വെളിപ്പാടുണ്ടല്ലേ, കൊണ്ടുവരാത്ത കണ്ടുപിടിക്കാൻ കൂടുതൽ വെളിപാടല്ല, പിടികിട്ടില്ല. എന്തോ വെളിപ്പാട്, ആ വെളിച്ചപ്പാടല്ല, അത് രണ്ടും രണ്ടാ കേട്ടോ. വെളിപ്പാടെന്നുള്ള വാക്കിന് ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അതെന്നില്ലാത്തൊരുണ്ട്. ഈ വെളിപ്പാടെന്ന് പറഞ്ഞാൽ കണ്ണടച്ചപ്പോ പൂച്ച ചാടി, ആന വന്നു, പന്നി കുഴി ചെന്ന് ചേറ്റിക്കിടക്കുന്നു, ഓ അടുത്ത വ്യാഖ്യാനം, ആന പിശാച്, പന്നി പിന്മാറ്റക്കാരൻ, പൂച്ച ചട സ്വഭാവം, അതിലും ക്ലിയർ ആയി. ഇതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. വെളിപ്പാടെന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ടുള്ള വെളിപ്പാടെന്ന് പറഞ്ഞാൽ ശൂന്യം കാര്യത്തിൽ വെളിപ്പാടാണ്. അബീഗയിലിന്റെ വെളിപ്പാടാണ്. ഭർത്താവ് നീചനായി എണ്ണി ദാവീദിനെ ദൈവദൂതന്റെ സമനായിട്ട് ആരെണ്ണി? അതിനാ ഇവിടെ യൂണിവേഴ്സിറ്റി, രണ്ട് രണ്ട് യൂണിവേഴ്സിറ്റി കിട്ടിയ വെളിപ്പാടല്ല പിന്നെ ആർക്ക് കിട്ടിയത്? ഇതുപോലുണ്ട് കാര്യങ്ങളുടെ പോക്ക്. നിങ്ങൾ ഓർത്തോണം കാര്യങ്ങൾ, ഇതിനൊക്കെ നിസാരമൊന്നും വിചാരിക്കരുത്. റോഡേ കൂടെ അല്ലെ, വഴിയേ കൂടെ വീട്ടു പരിസരത്തൂടെ പോയ ഒരു പുരുഷനെയും ഒരു ദൈവപുരുഷനെയും കാണാനുള്ള വെളിപ്പാട് ആ സ്ത്രീക്കുണ്ടായിരുന്നു. അത് വെളിപ്പാടെന്നായിരുന്നു. ഇതുപോലെ സഭയ്ക്കും വ്യക്തികൾക്കും നല്ല വെളിപ്പാടുണ്ടായിരിക്കണം എന്നുള്ള വസ്തുത ആ ലെവലിൽ എടുക്കണം. മറ്റേതിനോടൊന്നും ഞാനെതിരല്ല, അതിനെ കണ്ട് ചാത്തി പേടിക്കില്ലെന്നുള്ളത്, മറ്റേ ആരെയും പേടിപ്പിക്കുകയും ചെയ്യല്ല, എനിക്കൊന്നും വിരോധമൊന്നുമില്ല. പിന്നെ കണക്കിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പിന്നെ ആ അത് അത്രയേ ഉള്ളൂ എന്നതേ വിഷയം. എന്നാൽ ഇത് വിടരുത്, ഇത് വേണം, എന്തായാലും വേണം. ദിനംതോറും വേണ്ടിയതാണ് വെളിപ്പാട്, ദിനംതോറും വേണ്ടിയതാണ്. നമ്മുടെ സമീപിക്കുന്ന ലോകത്തിൽ നമ്മളോട് സമീപിക്കുന്ന ആൾക്കാരെ നമുക്കൊരു വെളിപ്പാട്. രാത്രി ദൈവജ്ഞാനം എന്നതിന് പറയുന്നുണ്ട്, ദൈവ പരിജ്ഞാനം എന്നത് പറയാൻ, ദൈവികമായ ഒരു അറിവ്, ഇതൊക്കെ നമുക്ക് ആത്മീയമായിട്ടുണ്ടായാൽ പല അപകടങ്ങളിൽ ഒഴിവാകാൻ സാധിക്കും. അതിവേദമുള്ളതാണ്. കർത്താവ് പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടുകൂടത്തെ ആദരിയാത്ത കൊടിയ നായ്ക്കൾ നിങ്ങളിലേക്ക് അടക്കും, അതെ അവരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുന്ന വലിയതും സ്ഥാപിക്കുന്ന ശിഷ്യന്മാരോട് എഴുന്നേക്കും. ഈ കാര്യം നിങ്ങൾ ബോധയാന്മാരായിരിക്കട്ടെ ഫേസോസഭയോട് പറഞ്ഞു. ആ പറഞ്ഞത് കൊണ്ട് അതുപോലെ ഫേസോസഭ ബോധവാന്മാരായി ഇരുന്ന കാര്യമാണ് കർത്താവ് ഇവിടെ പ്രശംസിച്ചത്. പക്ഷേ കാലാന്തര ജീവിതത്തിൽ കൃപാവര വിനിമയങ്ങളിൽ പരാജയഭവിച്ച ഒരൊറ്റ വിഷയം ഇവിടെ, ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം. സ്നേഹം വിട്ടുപോയി എന്ന് പറഞ്ഞില്ല, ആദ്യ സ്നേഹം വിട്ടുപോയെന്ന് പറഞ്ഞു. ആദ്യ സ്നേഹവും സ്നേഹം നമ്മൾ വ്യത്യാസം അറിയാവുന്ന ആരുണ്ടൂടെ? ഒരിത്തരുമില്ല. ഭാഗ്യത്തിന് ഇനിയിപ്പോ നിങ്ങൾ എവിടോട്ട് പഠിപ്പിക്കാൻ, ചില എഴുത്തുകാർ എഴുതിയേക്കുന്ന ശൈലി ഞാൻ ഉപയോഗിക്കുന്നു, പല എഴുത്തുകാർ പല അഭിപ്രായങ്ങളും, ചിലര് എല്ലാവരും അല്ല, അത് വ്യത്യാസമുണ്ട്. ചിലര് ഈ വിവാഹം കഴിയുന്ന കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ആദ്യ സ്നേഹം കുറച്ച് കഴിഞ്ഞ് ഒന്ന് രണ്ട് പിള്ളേരുമൊക്കെ ആയി കുടുംബവും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സ്നേഹം എങ്ങനെ പോകും? നമ്മുടെ ആരുടെയും കാര്യമല്ല, ഇവിടെ നിന്ന് വലിയ ഒന്നും ഉണ്ടാക്കി പിന്നെ ചെന്ന് ഓണൊന്നും വിളിച്ചോണ്ടിട്ടുണ്ട് എന്നെ ചെല്ലുമ്പോഴത്തെ വലിയ ഒന്നും ഉണ്ടാക്കരുത്. ഇതിനൊരു ദൃഷ്ടാന്തം പറയാൻ ഇപ്പോൾ ആ ലെവലിലാണ് ആദ്യം ഒക്കുന്നത്. പൊന്നും ചക്കരയും ചെയ്തോ തിത്തക്കരിടോ എന്നൊക്കെ പറഞ്ഞ് തലയിലെടുത്തോണ്ട് അങ്ങനെയും രണ്ടുപേരും കൊണ്ട് കിടക്കുക, എവിടെയെങ്കിലും ഒക്കെ വന്നൊരു പിള്ളേരുമൊക്കെ ആയി, അല്ലെങ്കിൽ ചില വർഷം കുടുംബ ബുദ്ധിമുട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നടക്കുന്ന എന്തോ കയറയിലും കപ്പിയേലും കിണറ്റിനകത്തൊക്കെ പോകുന്ന എന്താ എന്താ പോയതിന്റെ വലുപ്പമാണ്? വേഗം പോയതല്ല, അവിടെയാണ് മാർഗ്ഗമിടേണ്ടത്. ആദ്യ സ്നേഹം പോലെ അങ്ങ് പോകുകയാണെങ്കിൽ അത് തകരാറ് വരാൻ സാധ്യതയില്ല. ആ ദൈവമക്കളെ സംബന്ധിച്ച് കുറെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അത് കൂടുതലല്ല, അത് കുറയത്തുമില്ല. മുണ്ടിപ്പള്ളി ചാക്ക വെച്ചായിരുന്നു ഒരു ദിവസം മല്ലിക്ക് കൊണ്ട് സഭ മാസികത്തിന് വന്നപ്പോ പറഞ്ഞു, ചക്കച്ചമ്മ വളരെ പ്രായത്തിരിക്കുക കിടപ്പുമാണ്. പരിതമാണല്ലോ ചക്കച്ചായൻ അങ്ങനെ മറ്റൊന്നും പറയുന്ന ആള്, വളരെ ഭക്തനായ ദേവദാസൻ ഇപ്പോഴും ഉണ്ടല്ലോ. അച്ഛമ്മയെ ക്ഷീണമായിക്കിടും എന്ന് പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, കല്യാണം കഴിഞ്ഞിട്ട് 19 കൊല്ലമൊക്കെ കഴിഞ്ഞെങ്കിലും അന്നുള്ളതിനേക്കാൾ സ്നേഹം ഞങ്ങൾക്ക് ഇന്നും വർദ്ധിച്ചു വരിക. പരസ്യമായി ചിലരൊക്കെ അല്പം ഒരു ചിരിച്ചെങ്കിലും അതിനകത്തെ കഴമ്പും കഥയും മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചു. ബലഹീനിയായി തന്റെ ഭാര്യയെ കട്ടിലേക്ക് കിടക്കുമ്പോൾ തനിക്ക് ആ വിവാഹകാലത്ത് ഉണ്ടായതിനേക്കാൾ സ്നേഹവും തന്നോടും തനിക്കും ആ കുടുംബ ബന്ധത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞു ശരിയാണ്. ഇതിനകത്ത് ആരെങ്കിലും പരിക്കോ പരിവക്കേടോ വേണമോ പ്രയാസോ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കല്ലേ, ചാക്കോച്ചാൻ പറഞ്ഞു മറക്കല്ലേ, എന്തുവാ പിടി കിട്ടിയില്ല. എന്നും എല്ലാവരുടെയും നിലവിൽ നിൽക്കത്തില്ല. അപ്പോൾ ആദ്യ സ്നേഹം, ഞാൻ കുടുംബ ബന്ധത്തെ കൂടെ പറഞ്ഞ് അനേക കുടുംബങ്ങളുടെ തകർച്ച, പ്രത്യേക വയസ്സ് പോലും സഭാചാരി ഉണ്ടാകുന്ന അനേക കുടുംബങ്ങൾക്ക് അകത്തെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കളഞ്ഞപ്പോഴാണ് അവിശ്വാസം, പ്രശ്നങ്ങൾ, പിരിച്ചലുകൾ, ദുഃഖങ്ങൾ, കയ്പ്പുകൾ ഇങ്ങനൊക്കെ വരുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അറിഞ്ഞു വെച്ച് കൊലോസ് എന്ന് പറഞ്ഞു ഭാര്യമാരോട്, അത് ഹൗദിമാർ പഠിച്ചിട്ടുണ്ട്. ബാക്കി ഏതായാലും എല്ലാവരും പറയും. ചോദിച്ചോടം മറുപടി പറഞ്ഞു. ഇതാ പഠിക്കുന്ന പറയുന്നത് എന്താ ഇരിക്കരുത്. ശരിയാത്. അപ്പൊ അവരുടെ കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യമാണ്. അത് ഭാര്യമാരോട് എന്ത് ചെയ്ത് കഴിക്കരുത്. ഈ ക്ലാസ് തന്നെ പഠിപ്പിച്ച് ഈ പ്രതിഫലം തന്നെ കൊണ്ടുപോയ കാര്യമൊക്കെ ഇത് അന്നത്തെ കൊണ്ടുകൂടെ വേണ്ടേ? തൊട്ടതിനും തൊട്ടതിനും പോകുന്നതിനും വേദനും എല്ലാം ഇതേയില്ലേ? കൂട്ടാനൊപ്പം കൂടിപ്പോയ ഉടനെ ഭാര്യയോട് കഴിക്കുക, എന്തോ കാര്യം കൊണ്ടാണ്? നമ്മുടെ ഇടയിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഗുണപ്രദം ഇല്ലാത്തടത്തോ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടത് ഇതേ ഉള്ളൂ. ഞാൻ വരുമ്പോഴത്തേക്കൊന്നും ഉണ്ടാക്കും. എനിക്കൊരു പ്രശ്നമില്ലാതെ ഈ ഒരു വിഷയത്തിൽ എല്ലാവരോടും പറയുന്നുണ്ട്. സാത്താൻ കേൾക്കായിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കയ്പ് ഒരിക്കലും അരുത്. അപ്പൊ ഈ ആദ്യ സ്നേഹം എന്നുള്ള വിഷയത്തിൽ എഴുത്തുകാരൊക്കെ മുക്കാലും പേര് എഴുതിയിരിക്കുന്നത് ആദ്യ സ്ഥാനം കുടുംബജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലുള്ള ഭാര്യഭർത്താക്കന്മാരുടെ സ്നേഹം, പിൽക്കാലത്തെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളിലൂടെ അത് ഒഴുകി മാറി പോകുമ്പോൾ ദുഃഖങ്ങൾക്ക് ഇഴയായിത്തീരുന്നു. അങ്ങനെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു, പല പ്രശ്നങ്ങൾ കാരണമായിത്തീരുന്നു. എന്നാൽ ഏത് കഷ്ടത വന്നാലും, രോഗം വന്നാലും, ദുഃഖം വന്നാലും ആദ്യ സ്നേഹത്തിന്റെ കൈ പിടിച്ചു നടക്കുന്നവരാണെങ്കിൽ ആ കുടുംബ പ്രശ്നം ഒന്നിനാലും വരത്തില്ല. അത്ര അതേ ബന്ധം അതിന്റെ ശക്തി നിൽക്കുമെന്ന് വേദവസ്തുവും പഠിപ്പിക്കുന്ന പോലെ അനുഭവങ്ങളും ചരിത്രങ്ങളും പഠിപ്പിക്കുന്നു. ഇതിന് സ്തോത്രം ഉണ്ടാകട്ടെ. അടുത്തത് വിട്ടുകളത് കുരുന്നിനെ കുറിച്ച് പറയാനുണ്ട്. അത് സാരമില്ലെന്നാണോ വിചാരിക്കുന്നേ? അത് പറയാനേ വേണ്ടേ? അല്ല, സാരമില്ലെന്നല്ല, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നറിഞ്ഞ് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞ് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ആ സ്നേഹത്തിന് ക്രൂശിലെ സ്നേഹമെന്നോ? അത് റോമാലയം 5-ാം അധ്യായത്തിലെ ആ 3-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെയാണ് അവിടെ പ്രധാനമായി 5-ാം അധ്യായം 5-ാം വരെയുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉറവ നിശ്ചലമാകാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓവ സമാനമായ ദൈവ സ്നേഹം വിശ്വാസികളിൽ പകർന്നിരിക്കുന്നു എന്നാലും ഒഴുക്കുള്ള സ്നേഹമാണ്. പ്രതികൂലങ്ങളാലോ പ്രതിസന്ധികളാലോ വരൾച്ചയാലോ മറ്റ് പ്രതികൂലങ്ങളാലോ ഉറവ നിന്നു പോകാത്ത നിലയ്ക്കാത്ത ഉറവയുടെ ഒഴുക്കെന്നാണ് അതിന്റെ ആശയം. ദൈവസ്നേഹം നിലയ്ക്കാത്ത, പ്രതികൂലങ്ങൾ വന്നാൽ, അനുകൂലം വന്നാൽ, സമൃദ്ധി വന്നാൽ, ദാരിദ്ര്യം വന്നാൽ, ഉയർച്ച വന്നാൽ, താഴ്ച വന്നാൽ, അതെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഏത് പരിസ്ഥിതികൾ വന്നാൽ സ്നേഹത്തിന്റെ ഒഴുക്കിന് വിഘ്നമില്ല. ഒരു കോൺട്രാക്ടാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ മുടി പാദം വരെ ഉണ്ടായിരുന്നു. ഒരു ടൈഫോയിഡ് വന്ന് മുടി മുഴുവൻ പൊഴിഞ്ഞ് തല കഴണ്ടിയായി. എന്താ ചെയ്യാൻ? എനിക്ക് മുടി പോയപ്പോൾ ഭാര്യ വെച്ച് മറന്നു. ആരും മിണ്ടുന്നില്ല. അത് വന്നിട്ട് പിന്നെ പറയാമെന്നുള്ള മട്ടേ ഇരിക്കുകയാണ്. ഏതാ ഏത് വന്നിട്ടോ? ടൈഫോയിഡോ അല്ലേ എന്തെങ്കിലും? ഒക്കത്തില്ല മാറാന്. എന്തെല്ലാം വന്നാലും ഒക്കത്തില്ല, തണന്നു കിടന്നാലും ഒക്കത്തില്ല. നിയമം അങ്ങനെയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം ജീവത്തിന്റെ അനുകൂല പരിസ്ഥിതികൾ അല്ല കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്, ജീവകാലം മുഴുവനുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഞാൻ ദൈവസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവസ്നേഹം അനുകൂല പരിസ്ഥിതികൾ ഒഴിവ് വന്നല്ല, അത് പ്രതികൂലങ്ങൾ നിലയ്ക്ക് വന്നില്ല. ഏത് വന്നാലും ജീവനാലാകട്ടെ മരണത്താലാകട്ടെ അതേ കഥാവാ യേശുക്കുന്ന സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുന്നല്ല. ദൈവസ്നേഹത്തിൽ നിഷ്പക്ഷതയുടെയും നീതിയുടെയും സത്യത്തിന്റെയും മുൻപിൽ ദൈവസ്നേഹത്തിന് വേർതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉറച്ച തീരുമാനത്തിന്റെ വിളംബരമാണ് ജയാളികളുടെ കിരീടം വാഗ്ദാനം ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോ ക്ലാസ് നിർത്തി വെക്കൂ. 7 അധ്യായങ്ങൾ എടുത്ത് അത് പറയണമെന്നും 5 കിരീടങ്ങളെ കുറിച്ച് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ തീരുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കട്ടെ. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ദൈവനൊക്കെ പഠിക്കുന്നത് അതാ ദിവസങ്ങൾ കേൾക്കുന്ന ദൈവനം ജീവിതത്തിന്റെ കുറവുകൾ പരിഹരിച്ച് വിടവുകൾ നികത്തി അതിന്റെ പൂർണ്ണതയിൽ വരുവാനാണ്. ആകയാൽ പ്രതിയ മക്കള് ആദ്യ സ്നേഹത്തിൽ നിന്ന് കുറവുള്ളവരായിട്ടല്ല, നമ്മെ സ്നേഹിച്ചവന്റെ സ്നേഹത്തിൽ തികവുള്ളവരായിരിക്കാൻ കർത്താവ് ഇന്ന് വന്ന് നമുക്ക് സംഗതിയാക്കട്ടെ. അതിൽ നമ്മെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് രാത്രി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഈ വചനങ്ങൾ നമുക്ക് പ്രതിഫലം തരുന്ന കർത്താവ് താമസം വിനാ വരുന്നു. നമ്മെ തിരുസന്നിൽ ചേർത്ത് നമുക്ക് പ്രതിഫലം തരുവാനവൻ മതിയായവനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. ആകെ അമർത്തിക്കൂലിക്ക് കവി നല്ലൊരു അളവ് നമുക്കുണ്ട്. ആ ഒരാത്മാവിനോട് സാക്ഷി പറഞ്ഞാൽ അതെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് നമുക്ക് വലിയ പ്രതിഫലം കൊള്ള കിട്ടുന്ന പോലെ പ്രതിഫലം കിട്ടുന്നതാണ്. ആകയാൽ ക്ഷീണിച്ചു പോകല്ലേ, മറുത്തു പോകല്ലേ, തളർന്നു പോകല്ലേ. അത് നല്ല പോർവരുത്. ഓട്ടം തേഞ്ഞ് വിശ്വാസം കാത്ത് നീതിയുടെ നമുക്കായി വെച്ചിരിക്കുന്നുള്ളതായ വിശ്വാസത്തോടെ ദോശ പ്രതിഫലം നോക്കി ഓടിയതുപോലെ, പൗലോസ് പ്രതിഫലം നോക്കി ഓടിയതുപോലെ, സകല വിശുദ്ധന്മാരും പ്രതിഫലം നോക്കി ഓടിയതുപോലെ, നമുക്കും നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം നോക്കിക്കൊണ്ട് നിന്നുകളും ആക്ഷേപങ്ങളും അവഗണിച്ചോടി മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതീവ മക്കളെ തുടർന്ന് വിളിവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഓർത്ത് ഞാനും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവരാച്ചൻ പ്രാർത്ഥിച്ചു അവസാനിപ്പിച്ചാണ്. സ്തോത്രം.